അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അറിയിപ്പ് നൽകിയാൽ നിനക്ക് അത് ഉപകാരപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. അടുത്ത പൈസയിൽ
وَإِنْ يُعْطِيْتَ فِيهِ طَوِيلَ بَاعٍ وَقَالَ النَّاسُ إِنَّكَ قَدْ عَلِمْتَ فَلَا تَأْمَنْ سُؤَالَ اللَّهِ عَنْهُ بِتَوْبِيخٍ عَلِمْتَ فَخَلْ عَمِيْتَ
ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട ഓരോരുത്തരും ഒരു മുഅ്മിനും ഗൗരവത്തിൽ സ്വന്തത്തിനോട് ചോദിക്കേണ്ട ചില വരികളാണത്. നാം ഇപ്പോൾ പറയാണ്
وَإِنْ يُعْطِيْتَ فِيهِ طَوِيلَ بَاعٍ
അങ്ങനെ നിനക്ക് ഇൽമു നൽകപ്പെട്ടു, ഇൽമിന്റെ കാര്യം പറഞ്ഞു, അള്ളാഹു നൽകപ്പെടുന്നു പറഞ്ഞു, നീ പരിശ്രമിച്ചു, നീ പരിശ്രമിച്ചു നേടി. ഇത് നമ്മുടെ ഈമാനിന്റെ അവസ്ഥയെ പരിഗണിച്ചാൽ മതി. നമ്മുടെ ഈമാൻ നാം പരിശ്രമിച്ചു, നമ്മൾ നേടാനുള്ള കാര്യങ്ങൾ നോക്കി അത് അന്വേഷിച്ചു, ആ അവസ്ഥയിലൊക്കെ നമ്മൾ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്തു, അത് നേടുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ആ അവസ്ഥയിൽ നമ്മൾ നിൽക്കുകയാണ്. ആ അവസ്ഥയിൽ നമ്മളെത്തി. അതിന് വലിയൊരു അളവില്, വലിയൊരു കാലത്തിന്, വലിയൊരു സമയത്തേക്ക് അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുകയാണ്, നിനക്ക് ഇൽമിന്റെ അനുഗ്രഹം നൽകുകയാണ്, എലിമിന്റെ സദസ് നൽകുകയാണ്, അതിനോടുള്ള താല്പര്യം നൽകുകയാണ്, അങ്ങനെയൊക്കെ നൽകുകയാണെങ്കിൽ വഖാലന്നാസു ആളുകൾ പറയും ഇന്നക്കത് അടിത്ത അല്ലെങ്കിൽ ഇന്നക്കത് സബക്ത ചെറിയ അങ്ങനെ കാണാം. നീ അറിവുള്ളവനായിട്ടുണ്ട്, നീ മുന്നിട്ടവനായിട്ടുണ്ട്, നീ നല്ല ആളാണ്, നീ നല്ല പഠിക്കുന്ന ആളാണ്, നീ എലിമിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന ആളാണ്, നീ അറിവുള്ളവനാണ്, ഇങ്ങനൊക്കെ ആര് പറയാൻ തുടങ്ങും? ജനങ്ങള് പറയാൻ തുടങ്ങും. സ്വാഭാവിക നല്ല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അങ്ങനെയുള്ള ഒരാളെ കാണുമ്പോൾ ആളുകൾ പറയുന്നത് അവൻ നല്ലൊരാളാണ്, ആ നല്ല അള്ളാഹു സൂക്ഷിച്ച് ജീവിക്കുന്ന ആളാണ്, നല്ലൊരു വ്യക്തിയാണ്, ആളുകൾ അങ്ങനെ പറയാൻ തുടങ്ങും. എന്നിട്ട് ആളും പക്ഷമുള്ള പറയാണ് ആളുകൾക്ക് പറ്റുന്ന ഒരു അപകടം. ആ ഒരു അവസ്ഥയിൽ നീ എത്തിയാൽ നീ നിർഭയനാവരുത് അള്ളാഹുവിന്റെ ചോദ്യത്തെ തൊട്ട്. അള്ളാഹുവിന്റെ ചോദ്യത്തെ തൊട്ട് നീ നിർഭയനാവരുത്. എന്താണ് ചോദ്യം? ോടുകൂടി നീ അറിഞ്ഞു, നീ പഠിച്ചു, നീ മനസ്സിലാക്കി, പഹൽ അമിൽത, നീ പ്രവർത്തിച്ചു, നീ അതിനനുസരിച്ച് കർമ്മം ചെയ്തോ, അള്ളാഹുവിന്റെ ഈ ചോദ്യത്തെ തൊട്ട് നീ നിർഭയനാവരുത്. അത് സഹോദരങ്ങൾ അഴിവിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അമല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതനുസരിച്ച് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറെ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും അഴിവിന്റെ സദസ്സിൽ പങ്കെടുക്കും. ആ സാഹചര്യത്തിൽ കേട്ട കാര്യം ഒരു ജനങ്ങളും കേട്ട് മറ്റേ ജീവിതം അപ്പം തന്നെ തലസ്സിന് പോകുമ്പോൾ തന്നെ എന്തുണ്ടാവും? അവർക്ക് കേട്ട കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. ഒന്നും ജീവിതത്തിൽ പാലിക്കുന്ന, പകർത്തുന്ന സാഹചര്യമില്ലാത്ത അവസ്ഥ, ഒരിക്കലും അങ്ങനൊരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. കാരണം എഴുമ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഉദ്ദേശം എന്താണ്? അവന് ചെയ്യാൻ വേണ്ടി. പല പണ്ഡിതന്മാരും എഴുമിനെ വസീലയായിട്ടാണ് പറഞ്ഞത്. എഴുമിനെ വസീല, മാർഗം, ലക്ഷ്യം എന്താണ്? വായത്ത് എന്താണ്? അമലാണ്. അമലില്ലാതെ ഇൽമിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. അൽ ഇൽമു മുശാഖവതുൻ വൽ അമലു സമറതുൻ. ഇൽമ് എന്ന് പറഞ്ഞാൽ വൃക്ഷമാണ്, അതിന്റെ വിഭവം എന്താണ്? അതിന്റെ അമലുണ്ടാവുന്നതാണ്. മനോഹരമായ ഈ വിഷയത്തിലുള്ള കിതാബുകളാണ് ഖതീബ് അൽ ബഗ്ദാദി റഹ്മഹുള്ളാഹി എഴുതിയിട്ടുള്ള ഇഖ്തിബാഉൽ ഇൽമ് അൽ അമൽ. ഇൽമ് നിർബന്ധമാക്കുന്നത് അമലിനെയാണ്. ഹദീസുകളും അമലുകളും എല്ലാം കൊണ്ടുവന്ന് ഒരുപാട് വായിപ്പുണ്ട് അൽബാനി റഹ്മഹുള്ളാഹി തഹ്കീക് ചെയ്തിട്ടുണ്ട്. അതിന് നല്ല ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഇൽമ് കൊണ്ട് അമല് നിർബന്ധമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൽമ് നേടുന്ന ആളുകളാണെങ്കിൽ, സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകളാണെങ്കിൽ, ഓരോ ഇൽമിന്റെ സദസ്സെന്ന് സഹോദരൻ നമ്മുടെ ജീവിതത്തിൽ പകർത്തൊരു അമലുണ്ടായിരിക്കണം. അത് വിശ്വാസത്തിലായിരിക്കണം, അല്ലെങ്കിൽ കർമ്മത്തിലായിരിക്കണം, അല്ലെങ്കിൽ സ്വഭാവത്തിലായിരിക്കണം. എന്തെങ്കിലും ഇൽമ് നമുക്കുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നാം അള്ളാഹുവിന്റെ ചോദ്യത്തിന് മുമ്പിൽ നാം അകപ്പെട്ടു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദറാ അബ്ദിൻ യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് ഒരു അടിമയുടെ കാലടി, രണ്ട് കാലുകൾ ഒരു അടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല, ഒന്ന് ചലിപ്പിക്കാൻ പറ്റൂല. നാല് കാര്യത്തെ കുറിച്ച് ചോദിക്കാറ്, നാല് കാര്യം ചോദിച്ചതിന് മറുപടി പറഞ്ഞതിന് ശേഷമാണ് ഒരു അടി മുന്നോട്ട് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ നാളെ പരലോകത്ത്. ഒന്നാമത്തെ ചോദ്യം, നിന്റെ ആയുസ് നീ അതുകൊണ്ട് എന്താ ചെയ്തു, എങ്ങനെ കൊണ്ടായിട്ടാണ്, എന്താ നീ അതുകൊണ്ട്
പ്രവർത്തിച്ചത്?
നിനക്ക് നൽകിയ എഴുതിൽ, അള്ളാഹു നിന്നെ പഠിപ്പിച്ച എഴുതിൽ, ഒരു എഴുതിന്റെ സദസ്സിൽ നീ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ, അവിടുന്ന് ആർക്കും ഹദീസും കേട്ടിട്ടുണ്ടെങ്കിൽ, അത് അമല് ചെയ്യാനുള്ള അവസരം ഒരുക്കും. നമ്മളിപ്പോ ഒരു ഹദീസ് കേട്ട് വിചാരിക്കാം, ഒരു എഴുമ കേട്ട് വിചാരിക്കാം, അത് പ്രാവർത്തികമാകേണ്ട ഒരു സാഹചര്യം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുക്കും. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള പരീക്ഷിക്കാം. ഓരോ എഴുതിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഈമാൻ നൽകിയതിന് ശേഷമാണ് പരീക്ഷണം ആരംഭിക്കുന്നത്. മുഅ്മിനീങ്ങൾക്കാണ് പരീക്ഷണം, കാഫിറുകൾക്കാണ് പരീക്ഷണം. മുഅ്മിനീങ്ങൾക്കാണ് പരീക്ഷണം. എന്ത് പരീക്ഷണം? അവന്റെ ഈമാൻ സിദ്ഖോട് കൂടിയുള്ളതാണോ കദിബോട് കൂടിയുള്ളതാണോ വേർതിരിക്കാൻ. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഉണ്ടാവുള്ളൂ? എഴുതുകൊണ്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു എഴുതി നമുക്കുണ്ട്. ആ എഴുതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട സാഹചര്യം ഒരുക്കുക എന്നുള്ളത് അള്ളാഹിന്റെ സുന്നത്താണ്. അള്ളാഹിന്റെ പരീക്ഷണം അങ്ങനെയാണ്. അള്ളാഹിന്റെ ഒരു ഇസ്മ നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ അള്ളാഹുക്കാരെ ശാഫിയാണെന്ന് പഠിച്ചു. രോഗം വന്നാൽ എത്രത്തോളമാണ് നാം അള്ളാഹു പരിമേൽപ്പിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ വസ്തുക്കൾ ഉപയോഗിക്കുന്നത്? അതോ ഹറാമായതിലേക്ക് പോകുന്നുണ്ടോ? ശിർക്കായതിലേക്ക് പോകുന്നുണ്ടോ? പരീക്ഷിക്കും. പൊന്ന അവർ റസാഖാണെന്ന് പറഞ്ഞു. അവന്റെ വിധത്തിൽ അവൻ എത്രത്തോളമാണ് അവന്റെ ജോലിയെയും കച്ചവടത്തെയും വരുമാനത്തെയും ആശ്രയിക്കുന്നത്? എത്രത്തോളമാണ് റസാഖായ അള്ളാഹു ആശ്രയിക്കുന്നത്? ഒരു പരീക്ഷണം വരുമ്പോൾ അവൻ ഹറാമിലേക്ക് പോകുന്നുണ്ടോ അല്ലോ അതിന് ശിർക്കിലേക്ക് പോകുന്നുണ്ടോ? എല്ലാ കാര്യത്തിലും പരീക്ഷണം ഉണ്ടാവും. അപ്പൊ നാം പറഞ്ഞത് നമുക്ക് നൽകപ്പെട്ട എന്തെങ്കിലും അതുകൊണ്ട് നമ്മൾ അമലിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് ചോദ്യം ചോദിക്കും, സമ്പത്ത് എവിടുന്നാണ് നേടിയത്, എങ്ങനെയാണ് ചെലവാക്കിയത്, ഒരുത്തന്റെ ശരീരത്തിനെ കുറിച്ച് അത് എങ്ങനെയാണ് അവൻ പിന്നെ ഉപയോഗിച്ചത് എന്നുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, ഇൽമ് എന്ന് പറഞ്ഞാൽ അത് ചോദിക്കപ്പെടുന്ന അമൽ ചെയ്യേണ്ട സാധന. അള്ളാഹു സുബ്ഹാനഹു വതആല ചോദ്യത്തെ കുറിച്ച് ഈ ഒരു അവസ്ഥയിൽ ഈ മൈന്ദ്ര വിധികളിലൂടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ അള്ളാഹു നൽകിയ എഴുപറ്റി പരിശ്രമിച്ച് എഴുതി തരുന്ന ഒരുത്തനോടെ ഈ പറയുന്നത് അള്ളാഹുവിന്റെ ചോദ്യത്തെ നീ സൂക്ഷിച്ചോ. ഗൗരവത്തിൽ പ്രത്യേകിച്ച് തുല്ലാവുകൾ, എഴുതിയുള്ളവർ, ഉലമാക്കൾ, ദാഇമാ എല്ലാവരും ഗൗരവത്തിൽ സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യമാണിത്. അള്ളാഹുക്കാണ് ഖുർആനിൽ പറഞ്ഞൊരായത്തുണ്ട് ബനൂ ഇസ്രായേലിലെ പണ്ഡിതന്മാരെ കുറിച്ച്, അതൊക്കെ ജനങ്ങളോട് നിങ്ങൾ അതാ കൽപ്പിക്കുന്നു. എന്ത് പുണ്യം ചെയ്യണം, അങ്ങനെ നന്മ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് കൽപ്പിക്കുന്നു. എന്നിട്ട് നിങ്ങളതാ നിങ്ങളുടെ സ്വന്തത്തിൽ മറക്കുന്നു, നിങ്ങളെ സ്വന്തത്തിൽ നിങ്ങൾ പാലിക്കുന്നില്ല, നിങ്ങളത് പിന്തച്ചെന്നില്ല, നിങ്ങളുടെ കിതാബ് നിങ്ങൾ പാരായണം ചെയ്യുന്നു, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ. അതാണ് ഒരു നന്മ കൽപ്പിക്കുന്ന ഒരാൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് അവൻ ജീവിതത്തിൽ അത് പകർത്തുക എന്നുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞ ഒരു ഹദീസ് ഓരോ പ്രബോധകനെയും ഓരോ ദാഇയെയും യഥാർത്ഥ ഈമാനുള്ളവനെയും നന്മ കൽപ്പിക്കുന്നവനെയും തിന്മ വിരോധിക്കുന്നവനെ എല്ലാം ഭയപ്പെടുത്തുന്ന ഹദീസാണ്. ആണ് പരലോകത്തിൽ വ്യക്തി കൊണ്ടുവരുന്നത്. അങ്ങനെ നരകത്തിലേക്ക് എറിയപ്പെടും. കഴുത ഈ എണ്ണയെല്ലാം മാറ്റുന്ന ചക്കിന് ചുറ്റും നടക്കുന്നത് പോലെ വയറ്റിൽ നിന്ന് കുടൽമാലയെല്ലാം പുറത്തേക്കിട്ട് അവൻ ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും. അതിന് ചുറ്റും അങ്ങനെ നരകത്തെ ആളുകൾ ഇവനെ കണ്ടിട്ട് അവന് ചുറ്റും ഒരുമിച്ച് പോകും. അവന് ചുറ്റും വന്ന് നോക്കുമ്പോൾ അവർ പറയും, യാ പുല നാലക്ക്, ഏ മനുഷ്യ നിനക്ക് എന്തേ പറ്റിയത്, ഏ മനുഷ്യ നിനക്ക് എന്താ പറ്റിയത്, അലം തന്നും ചങ്ങൂറും മുൻകർ, നീ നന്മ കൽപ്പിക്കുന്നല്ലോ, നീ തിന്മ വിരോധിക്കുമായിരുന്നല്ലോ. ദുനിയാവിന് നീ ആളുകൾക്ക് മുമ്പിന് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാറുണ്ടായിരുന്നല്ലോ. കൊയ്പൂൽ ആ വ്യക്തി പറയും, ഞാൻ കൽപ്പിക്കുമായിരുന്നു, നന്മ കൽപ്പിക്കുമായിരുന്നു, ഞാൻ എന്റെ ജീവിതത്തിൽ പാലിക്കാത്ത, ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാത്ത, ഞാൻ അതിനെ കുറിച്ച് ഗൗരവത്തിൽ പരിഗണിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ കൽപ്പിക്കുമായിരുന്നു. തിന്മയെ കുറിച്ച് ഞാൻ വിരോധിക്കുമായിരുന്നു, പക്ഷെ അത് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. സഹോദരങ്ങൾ നമ്മൾ ആലോചിച്ച് വെച്ചു, ഇൽമു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അമൽ ചെയ്യാനുള്ളതാണ്. ഉദ്യാനം ഈ വിഷയത്തിൽ വളരെയധികം ഗൗരവത്തിൽ അവർ പരിഗണിക്കാറുണ്ടായിരുന്നു. സൽഫുകളിൽ ശ്രേഷ്ഠനായ അറിയപ്പെട്ട ഇമാമായി അറിയപ്പെടുന്ന ആമിർ ഷാഫിഈ അദ്ദേഹം പറയുന്നുണ്ട്, വലിയ പണ്ഡിതനാണ്, ഫഖീഹാണ്, അദ്ദേഹം പറയാതെ ഞങ്ങൾ ഫുഖഹാക്കളല്ല. പക്ഷെ ഞങ്ങൾ സെമിനാർ ഹദീസ് കുറവില്ല, ഞങ്ങൾ ഹദീസ് ഇങ്ങനെ കേട്ട് പഠിക്കും, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കും, എത്തിച്ചു കൊടുക്കും, അതിനെ റിവൈവ് ചെയ്യുന്ന ആളുകൾ മാത്രമാണ്. വലാഖിലിൽ ഫുഖഹ, ഫുഖഹാക്കൾ എന്ന് പറഞ്ഞാൽ ദീനിൽ അഗാധ പാണ്ഡിത്യമുള്ളവർ എന്ന് പറഞ്ഞാൽ, മൻ ഇദാഅലിമഹമില, ഇൽമു ലഭിച്ചാൽ അതുകൊണ്ട് അമൽ ചെയ്യുന്നവനാണ്. ഇൽമു ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അമൽ ചെയ്യുന്നവനാണ് യഥാർത്ഥ ഫുഖഹ എന്ന് പറയും. റബ്ബാനി ആയിട്ടുള്ള ഉലമാക്കളാണ് ഉണ്ടാവേണ്ടത്. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞതാണ് റബ്ബാനി ആയിട്ട്. എന്താ റബ്ബാനി എന്ന് പറഞ്ഞാൽ ഇൽമുണ്ടാവുകയും ആ ഇൽമു അമലാക്കുകയും അതിലേക്ക് ദഅവത്ത് ചെയ്യുന്നവരുമാണ് റബ്ബാനി ആയിട്ടുള്ള ഉലമാക്കൾ. സഹോദരങ്ങൾ, നമുക്ക് ലഭിക്കുന്ന ഇൽമു നാം അമലാക്കണം. അതല്ലെങ്കിൽ വലിയ നഷ്ടമാണ് നമുക്ക് വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം,
മതലിൽ നിന്ന് യുഅല്ലിമുൽ നാസ ഖൈറ വയൻതറഫ്ദഹു, ജനങ്ങളെ ഇൽമ് പഠിപ്പിക്കുകയും സ്വന്തത്തിൽ മറക്കുകയും ചെയ്യുന്ന ഒരുത്തന്റെ ഉപമാനം പറഞ്ഞു കഴിഞ്ഞാൽ കമതലി സിറാജ്, ഒരു വിളക്ക് പോലെയാണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ എളുപ്പത്തിൽ മനസ്സിലാക്കാണ്, ഒരു മെഴുകുതിരി പോലെയാണ്.
വിളക്ക് മെഴുകുതിരിയൊക്കെ എന്ത് ചെയ്യും? ജനങ്ങൾക്ക് എന്ത് നൽകും? പ്രകാശം നൽകും. സ്വന്തത്തിലോ അത് ഉരുകിപ്പോയിക്കൊണ്ടിരിക്കും.
സ്വന്തത്തിൽ കത്തി തീർന്നിട്ട് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നത് പോലെയാണ് ഇൽമ ലഭിച്ചിട്ട് അമല് ചെയ്യാത്ത അവസ്ഥ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമുക്ക് ഇൽമ ലഭിച്ചു കഴിഞ്ഞാൽ, ലഭിക്കുന്നുണ്ടെങ്കിൽ, അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, നാം സ്വന്തത്തിനോട് ചോദിക്കേണ്ടത് നാം എത്ര അമല് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സലഫുകൾ പറയുമായിരുന്നു, ഞങ്ങൾ ഹദീസ് ഹിഫ്ളാക്കാൻ അള്ളാഹുവിനോട് സഹായം തേടിയിരുന്നത് പഠിച്ച ഹദീസുകൾ അമലാക്കിക്കൊണ്ടായിരുന്നു. ഒരു ഇൽമ് നമുക്ക് ലഭിച്ച് അത് നമ്മൾ അമലാക്കിയാൽ സഹോദരങ്ങളെ അടുത്ത ഇൽമ് നമുക്ക് ലഭിക്കും. മുൻഗാമികൾ പറഞ്ഞു, ആരാണോ അറിഞ്ഞത് കൊണ്ട് അമൽ ചെയ്തത് അവൻ അറിയാത്ത ഇൽമ് അള്ളാഹു അറിയിച്ചു, അത് പഠിപ്പിച്ചു. അവൻ അറിയാത്ത ഇൽമ് അള്ളാഹു പഠിപ്പിച്ചു. നമ്മളൊരു എഴുന്ന് കേട്ടാൽ സഹോദരങ്ങളെ നാം അത് അമലാക്കണം. വേറെ വാഴ്ചകളിൽ കാണാം, അദ്ദേഹം പറയുന്നത് വിളിക്കുന്നത് അമലിനെയാണ്. ആ അമൽ ഉത്തരം ചെയ്താൽ അവനുണ്ടാവും, അതല്ലെങ്കിൽ ആ ഇൽമു എന്ത് ചെയ്യും? അതിനോടൊപ്പം പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അമലില്ല, അമലില്ലാതെ അമല് പോയി കഴിഞ്ഞാൽ ഇൽമു എന്ത് ചെയ്യും? അതിനോടൊപ്പം പോകുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇൽമ് നേടുന്ന, ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകളാണെങ്കിൽ സഹോദരങ്ങളെ നാം ഗൗരവത്തിൽ അത് അമലാക്കണം. അടുത്ത ബൈത്തിൽ
ഏറ്റവും
ഉന്നതമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, തഖ്വ ഉണ്ടാവുക എന്നതാണ്. അതല്ലാതെ പറയപ്പെടുന്നതല്ല. നീ നല്ല ആളായിട്ടുണ്ട്, നീ നേതാവായിട്ടുണ്ട്, നീ ഉന്നതമായ അവസ്ഥയിലെത്തിയിരുന്ന ആളുകൾ പറയുന്നതല്ല എന്ത് എഴുമിന്റെ ഏറ്റവും ഉന്നതമായ പദവി എന്ന് പറയുന്നത്. എഴുമിന്റെ ഉന്നതമായ പദവി എന്താണ്? അള്ളാഹു യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കുക എന്നതാണ്. എത്രയോ ആയത്തുകളുടെയും ഹദീസുകളുടെയും സലഫുകളുടെ അക്കറുകളുടെയും അറിയിക്കപ്പെട്ട കാര്യമാണ് എഴുമിന്റെ ഹദീസത്തിൽ ഫസീഹത്താണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്, തഖ്വയാണ്. സഹോദരങ്ങളെ, ഇൽമിന്റെ ആളുകളായിട്ട് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ, ഈമാനിന്റെ ആളുകളായിട്ട് മാറുന്നുണ്ടെങ്കിൽ, ഓരോ ദിവസവും കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് തഖ്വയിൽ വർദ്ധന വന്നിട്ടുള്ളത്? നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധമായി പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പാപങ്ങൾ, ചെയ്തു പോകുന്ന പാപങ്ങൾ, അബദ്ധങ്ങൾ, സംസാരത്തിലുള്ളത്, പ്രവർത്തനത്തിലുള്ളത്, അത് ഒഴിവാക്കാൻ, പുതിയ പുതിയ ജീവിതത്തിൽ നന്മകൾ പകർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വതആല മുൻഗാമികൾക്കും പിൻഗാമികൾക്കും ഒരുപോലെ വസീയത്ത് നൽകിയിട്ടുള്ള കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിക്കുക, തഖ്വ ഉണ്ടാകുക. അള്ളാഹു തആല പറഞ്ഞു, വലഖദ് വസ്സയ്നൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയാകും അനിത്തഖുല്ലാഹ. എല്ലാ തലമുറക്കാർക്കും, എല്ലാ സമൂഹത്തിനും ഒരുപോലെ അള്ളാഹു തആല നൽകിയിട്ടുള്ള വസീയത്താണ് തഖ്വ ഉണ്ടാവുക എന്നുള്ളത്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? പിടിച്ചു വെക്കുക എന്നൊരു അർത്ഥം പറയുന്നത്, പിടിച്ചു വെക്കുക. സബറിന്റെ അർത്ഥത്തിൽ തഖ്വയെ നടക്കുവാണെങ്കിൽ പറയാം, അമൃതിൽ അബ്ദുൽ അസീസ് റഹിമുള്ള പറയുമായിരുന്നു, എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുന്നവനാണ്, കാര്യങ്ങളൊക്കെ പിടിച്ചു വെക്കുന്നവനാണ്. ലായ്മായി അവന് തോന്നിയതൊന്നും ചെയ്യില്ല, അവന് തോന്നിയ പോലൊന്നും അവൻ ചെയ്യില്ല, അവൻ ആലോചിച്ച് സൂക്ഷ്മതയിലെ കാര്യം ചെയ്യുകയുള്ളൂ. തഖ്വയ്ക്ക് ഏറ്റവും മനോഹരമായിട്ട് പൂർണ്ണമായി ആശയം ഉൾക്കൊള്ളുന്ന തഅലീം പറഞ്ഞത് തഅലീ പണ്ഡിതനായ ഹബീബ് റഹിമഹുള്ളയാണ്. അദ്ദേഹം ഒരിക്കൽ ജനങ്ങളോട് ഖുതുബ നിർവഹിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ ഫിത്നണ്ടായി കഴിഞ്ഞാൽ, ഫിത്നകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫിത്നയെ തഖ്വ കൊണ്ട് ഊതിക്കെടുപ്പിക്കുക എന്ന് പറഞ്ഞു, തഖ്വ കൊണ്ട് ഊതിക്കെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ജനങ്ങള് ദുൽഖദ് ഹബീബ് റഹിമഹുള്ളയോട് ചോദിച്ചു, എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ, തഖ്വ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല അനുസരിച്ച് നീ കർമ്മങ്ങൾ ചെയ്യണം,
അല നൂരി മിനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രകാശം, അതാവും വഹീന്റെ അടിസ്ഥാനത്തിൽ. അല്ലാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്. എന്നിട്ട് പറയുകയാണ് അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിന് ഒഴിവാക്കലാണ്. അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക, അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച്. തിന്മകൾ ഒഴിവാക്കുക, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ട്. ഈ രണ്ടും വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകുമ്പോഴാണ് തഖ്വയാകുന്നത്. ഈ സഹോദരങ്ങളെ, തഖ്വയ്ക്ക് ഒരു ഹഖ്ഖിയത്തുണ്ട്. തഖ്വ, നമ്മളൊരു തഖ്വ പാലിക്കുന്ന ആളാണെങ്കിൽ അതിലൊരു ഹഖ്ഖിയത്തുണ്ട്. സൽഫുകൾ പറയുമായിരുന്നു, ഒരാൾ തഖ്വ, ഒരു മുത്തഖി തഖ്വയിലായിക്കൊണ്ടേയിരിക്കും. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ധാരാളം ഹലാലുകൾ ഒഴിവാക്കും, ധാരാളം ഹലാലുകൾ ഒഴിവാക്കും. മഹാബത്തുൽ ഹറാം, ഹറാമിനെ ഭയപ്പെട്ടു, ഹറാമിന് ജാടുമോന്ന് പേടിച്ചിട്ട് ഹലാലുകളെ ഒഴിവാക്കുന്ന അവസ്ഥ, അതാണ് തഖ്വ. ഒരു മുത്തഖി അങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഹഖീഖത്തായിട്ടുള്ള കാര്യമല്ല. അപ്പൊ നാം പറഞ്ഞ വിഷയം സഹോദരങ്ങളെ, ഇൽമു കൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ട, നാം എത്തിച്ചേരേണ്ട ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ തഖ്വയുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളായി മാറുക എന്നുള്ളതാണ്. അതല്ല എങ്കിൽ വലിയ നഷ്ടമാണ് വരിക. ഇവിടെ പറഞ്ഞു നോക്കൂ, ആളുകൾ പറയലല്ല നീ നല്ല ആളായിട്ടുണ്ട്, ഉന്നതനായിട്ടുണ്ട്. പ്രത്യേകിച്ച് സില്ലാബുകളോട് എഴുതി നേടുന്ന ആളുകൾ ഒരു ദിവസം അവർ എഴുതിന്റെ സ്ഥാനത്തെത്തും, അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുടെ സ്ഥാനത്തെത്തും, അങ്ങനെ ഉന്നതമായ ഒരു അവസ്ഥയിൽ എത്തി എന്ന് ആളുകൾ പറയലല്ല എഴുതിന്റെ യഥാർത്ഥ ഉന്നതി. എഴുതിന്റെ ഉന്നതി എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂക്ഷിക്കുന്നിടത്ത്, ഖശ്യത്ത് ഉണ്ടാകുന്നിടത്ത്, തഖ്വ ഉണ്ടാകുന്നിടത്ത് തെളിയിച്ചു കൊടുക്കുമ്പോഴാണ്. ഒരുവിധത്തിൽ നാം പാലിക്കേണ്ട കാര്യമാണ് ഇൽമു കൊണ്ട് അമലാക്കണം. അങ്ങനെ കിട്ടുന്ന തഖ്വയാണ് ഇൽമിന്റെ ഉന്നതമായ അവസ്ഥ. എന്നതിനാണ് നിന്റെ വസ്ത്രങ്ങളിൽ, നീ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇഹ്സാനാണ്. ലാക്കിൻ, പക്ഷേ നാം കാണുന്നത് നീ മോശപ്പെട്ട ഒരു വസ്ത്രം ധരിച്ച അവസ്ഥയിലാണ്. പറഞ്ഞു താഴോട് പറയുന്ന കവിതയാണ്, അബാബക്കർ എന്നുള്ള ഒരു വ്യക്തിയോട് പറയുന്ന വരികളാണ് ഈ കവിത. അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. 60 ബൈത്തുകൾ അബൂബക്കറിന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. അതിനുശേഷം ഒരു 30 ബൈത്തുകൾ അബൂബക്കർ ഇന്ദീരിയോട് മറുപടി പറയുന്നത് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കി തിരിച്ചു പറയുന്നത്. അപ്പൊ അബൂബക്കറിനോട് പറയാണ്, ഏറ്റവും നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടാനാണ്. പക്ഷെ നീ ധരിച്ചിട്ടുള്ള വസ്ത്രം മോശപ്പെട്ട വസ്ത്രമായിട്ടാണ് നമുക്ക് കാണുന്നത്, നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെന്ന് പറയാൻ ഒരു ഉപദേശമാണ്. കാരണം റിമിന്റെ എല്ലാം പറഞ്ഞിട്ട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും നല്ല വസ്ത്രം എന്താണ് ഇഷ്ടാൻ എന്ന് പറഞ്ഞാൽ? ദീൻ എന്ന് പറഞ്ഞാൽ 3 മർത്തബകളാണ് നമുക്കറിയുന്ന കാര്യം. ഒന്നാമത്തേത് ഇസ്ലാം, അതിന് മുകളിൽ ഈമാൻ, അതിന് മുകളിൽ ഇഹ്സാൻ. എല്ലാ മുസ്ലിമും മുഅ്മിനാണ്, എല്ലാ മുഅ്മിനും മുസ്ലിമുമാണ്, നേരെ എതിരാവുകയില്ല. എല്ലാ മുസ്ലിമും മുഅ്മിനായിക്കൊള്ളണമെന്നില്ല, എല്ലാ മുഅ്മിനും മുഹ്സിനായിക്കൊള്ളണമെന്നില്ല. പക്ഷെ എതിരായിട്ട് വരുമ്പോൾ എല്ലാം ആയിരിക്കും, ഏതാ ഒന്നൊന്നിനേക്കാൾ ഉത്തമമായിട്ടുള്ളതാണ്. അപ്പൊ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നു, അൻതഅബുദല്ലാഹ كأنك ترى فإن لم تكن ترى فإنه يرى. ني الله لعباده شيئا الله لك عارض الأول ني الله لك عارض لنجلهم الله لك عارض من ضيئة لفوت عباده شيئا الله لك رسل معرفة الوند إي علم اللهم إلا إلي أرسان الله الله لك رسل معرفة نبطرق الوارد തൗഹീദിന്റെ രണ്ട് ഭാഗമുണ്ട്, ഇൽമാണ്, രണ്ട് അമലാണ്. ഇൽമിന്റെ എല്ലാ ഭാഗവും എഴുതപ്പെടുന്നതിലേക്കാ അള്ളാഹിനെ അറിയാനാണ്. എന്ത് മസ്തകങ്ങൾ എടുത്തോളും, യുദ്ധമാണെങ്കിലും ഹദീസാണെങ്കിലും അഖീദയാണെങ്കിലും, ഏത് മസ്തകം ദീനിന്റെ ഏത് പഞ്ഞെടുത്താലും അതിന്റെ എല്ലാം ലക്ഷ്യം അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം എന്നാൽ മാത്രമേ അള്ളാഹിനെ യഥാർത്ഥത്തിൽ വിവാഹം ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോഴാണ് ലക്ഷ്യം പൂർത്തിയാവുള്ളൂ. അതാണ് എഴുതുന്നത്. അപ്പോ ആ ഇരുന്ന് കൊണ്ട് എത്തിച്ചേരാവുന്ന ഉന്നതമായ ദർജാപമായ എക്സാണ്. എക്സാം എന്ന് പറഞ്ഞാൽ ഒരു അടിമയുടെ കൽവിലേക്ക് അള്ളാഹു അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫ ഇട്ടു കൊടുക്കും, അള്ളാഹു സിഫാത്തുകളെ കൊണ്ടുള്ള അറിവിട്ട് കൊടുക്കും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കണ്ടുകൊണ്ട് കാണുന്ന പോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്ത് അവരുടെ കൽവിലുണ്ടാകും. അതായത് അത്ര യാഥാർത്ഥ്യത്തിൽ ആ അടിമ അവരുടെ ഉള്ളിലുണ്ടാകും. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് അവൻ ഇബാദത്ത് ചെയ്യും. ആളുകൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് അവന് വിഷയമാവില്ല. അവന്റെ മൗനം അള്ളാഹുവിന് വേണ്ടി, അവന്റെ ചലനം അള്ളാഹുവിന് വേണ്ടി, അവന്റെ സംസാരം അള്ളാഹുവിന് വേണ്ടി, അവന്റെ പ്രവർത്തനം അള്ളാഹുവിന് വേണ്ടി, അവന്റെ എല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുന്ന അവസ്ഥ. അവൻ അള്ളാഹു സുബ്ഹാനഹു അത്ര അടുത്ത ബന്ധത്തിലായിരിക്കും. അതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞ ഇൽമിലൂടെ നേടിയെടുക്കാവുന്ന, ഈമാനിലൂടെ നേടിയെടുക്കാവുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ആ സ്ഥാനത്ത് അതാണ് ഏറ്റവും നല്ല വസ്ത്രം, അതാണ് ഏറ്റവും നല്ല വസ്ത്രം. എന്നിട്ട് അബൂബക്കറിനോട് പറയാണ്, പക്ഷെ നിന്റെ അവസ്ഥ എന്താണ്? നീ ധരിച്ചിരിക്കുന്നത് മോശമായിട്ടുള്ള ഒരു വസ്ത്രം പോലെയാണ് തോന്നുന്നത്. നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഇഹ്സാനിന്റെ അഥവാ ഈ ഇൽമു കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു കാര്യവും നേടിയെടുക്കാൻ പറ്റാതെ ആ ഇൽമിന്റെ യാതൊരു കാര്യവും പാലിക്കാത്ത ഏറ്റവും താഴ്മയിൽ ധരിക്കുന്ന ഒരാളായിട്ടാണ് നിന്നെ കാണുന്നത് എന്ന് ഇദ്ദേഹം ഇൽമിൽ ഇറങ്ങുക അദ്ദേഹം പറയുന്ന അബൂബക്കറിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന് വീണ്ടും പറയാണ്, അവരുടെ ഹൃദയത്തിൽ ഓടി നിൽക്കേണ്ട ഒരു ഒരു വാചകമാണത്. ഇതാ എല്ലാ മുഖ്യങ്ങളോടും നിന്റെ നിനക്ക് ഇന്ന് ഹൈവായിട്ട് ഉപകാരം ലഭിക്കുന്നില്ലായെങ്കിൽ, ഇന്ന് കൊണ്ട് ഒരു ഭാഗ്യ നിനക്ക് ലഭിക്കുന്നില്ല, ഹൈവ് നിനക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഇൽമിനേക്കാൾ നിനക്ക് ഹൈറായിട്ടുള്ള ഒരു ജാഹിലായിരിക്കലാണ്. ഇവിടെ ഉദ്ദേശം ഇൽമു നേടണ്ടെന്നല്ല, ഇൽമു നേടണ്ട എന്നല്ല, ജാഹിലിന്റെ ഒരു അബദ്ധവും ആലിമിന്റെ ഒരു അബദ്ധവും തമ്മിലുള്ള വ്യത്യാസം. ജാഹിൽ ഒരു പാപം ചെയ്തു, ആലിം ഒരു പാപം ചെയ്തു. നൂറ് പാപം ചെയ്യുന്നതിന്റെ അപകടമാണ് ഒരു ആലിമിന്റെ ഒരു പാപം വരുമ്പോ, അത്ര ഗൗരവമാണ്. ഇൽമു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉപകാരം കഴിക്കണം, അതുകൊണ്ട് ഹൈറ് നേടാൻ ഒരാൾക്ക് സാധിച്ചിരിക്കണം. അങ്ങനെ സാധിക്കുന്നില്ല, അവൻ നഷ്ടം മാത്രമേ പറ്റുന്നുള്ളൂ. അവൻ അതുകൊണ്ട് യാതൊരു നേട്ടപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നാളെ പരലോകം എന്തുണ്ടാവും? അവന് എഴുതി ഉത്തരം പറയേണ്ടി വരും. ഗവൺമെന്റ് പറഞ്ഞതുപോലെ എഴുതി എന്ന് പറഞ്ഞാൽ ഒരു ആയുധമാണ്, ഒരു ആയുധമാണ്. അത് നീ ഉപയോഗിച്ചിട്ടില്ലായെങ്കിൽ നിനക്ക് നീ ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. നാളെ പരലോകത്ത് തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം കിട്ടിപ്പോകും. അപ്പൊ അത് 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 അറിയിക്കാനാണ് പറയുന്നത്, ഇത്രയും എഴുതി ലഭിച്ചിട്ട് അത് ഹൈറായി ഉപകാരപ്പെടുന്നതിന് ഇതിലും നല്ല രീതി ജാഹിലായി പോലായിരുന്നു. ഇതൊരു ആക്ഷേപമായിട്ട് പറയാം, അല്ലാതെ ജഹിലാവുന്ന നല്ലതാണ് നല്ലതിന്റെ ഉദ്ദേശം. ആ എഴുതി നേരുന്ന ആ വ്യക്തിയോട് ആക്ഷേപമായിട്ട് താക്കീതായിട്ട് പറയാണ് അനക്ക് ഇതിലും നല്ല ജഹിലായിരുന്നു എന്നുള്ളത്. അതായത് ആ ഇരുമ്പ് കൊണ്ട് അമൽ ചെയ്യാൻ വേണ്ടി, അതുകൊണ്ട് ഹൈറ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വാക്ക. എന്നിട്ട് ഞാൻ ഭക്ഷണമൊക്കെ പറയാറ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നീ പഠിക്കുന്ന ഇൽമ് അതിന്റെ പഹുമ് അത് തെറ്റായ രീതിയിലാണെങ്കിൽ, ഇൽമും പഹുമും ഏകദേശം ഒരേ അർത്ഥത്തിൽ പറയാമെങ്കിലും ഇൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാൾക്ക് ചിലപ്പോൾ കാണാതെ പഠിക്കുന്ന അല്ലെങ്കിൽ കേട്ട് പഠിക്കുന്ന ഒരു കാര്യമായിരിക്കും. ബഹ്മ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ തഖ്വയുടെ അടിസ്ഥാനത്തിൽ മാറുന്ന ഒരു കാര്യമാണ്. ഇപ്പോ ഹുസൈൻ മഹ്മൂല്ല റിയാദ് സാനിയുടെ ഷഹിൽ ബാബ് തഖ്വയുടെ മുഖദ്ദിമയായിട്ട് പറയുന്ന കാര്യങ്ങളിൽ കാണാം, നല്ല തഖ്വയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ച ചിലപ്പോൾ അവന് 30 മസ്അല അത് കണ്ടെത്തും, 30 പായത് അത് നേടിയെടുക്കാൻ പറ്റും. ആ തഖ്വ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ ആ ആഴ്ച 2 മസ്അല കിട്ടുള്ളൂ, അത് രണ്ടനെ മനസ്സിലാവുള്ളൂ. അപ്പൊ പഹ്മ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്, ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുകയെന്നുള്ളത്. അതൊക്കെ ഉദ്ദേശിക്കുന്ന എഴുതി നൽകുന്നത് പോലെ, അതായത് ഇന്നും ഒരേ അർത്ഥത്തിൽ പറയുന്നതാണ്. വേർതിരിച്ച് പറയുമ്പോൾ പഹ്മ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനാണ്. അപ്പൊ ഈ എഴുതൊക്കെ നേരിട്ട് പറയുകയാണ്, ഒഴിഞ്ഞാൽ മഹാമി ഇതിന്റെ മനസ്സിലാക്കൽ തെറ്റായ രീതികളെ മനസ്സിലാക്കാനാണെങ്കിൽ പല ഈ ചെറ്റ തുമ്മല ഈ ചെറ്റ എന്ത് കാര്യമുള്ളത്? എന്ത് കാര്യമാണുള്ളത് നീ മനസ്സിലാക്കിയത് കൊണ്ട്, നീ മനസ്സിലാക്കിയ പഠിച്ച കാര്യങ്ങളെ കൊണ്ട്. അങ്ങനെ നമ്മൾ ഇസ്ലാമി അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ മനസ്സിന് പഠിച്ചുപോയ കക്ഷികൾ പ്രതിനിധിയാക്കൽ എടുക്കുക. അവർക്ക് എത്രയോ ഉലമാക്കലുണ്ട് അവരുടെ കൂട്ടത്തിൽ. ഹദീസിന്റെ വിഷയത്തിൽ അതീവ പാണ്ഡിത്യമുള്ള, അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളും അതീവ പാണ്ഡിത്യമുള്ള വലിയ വലിയ പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള പിന്നെ ഫവാദിജുകൾ, അവർ ചെയ്തിരുന്ന അമലുകളെ കുറിച്ച് നമുക്കറിയാം. ഇവർക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടായോ? അവരെ പതിവ് പഠിച്ചു പഠിക്കുകയാണ്, അവർ മനസ്സിലാക്കുന്ന വിഷയം പഠിച്ചു പഠിക്കുകയാണ്. എഴുതിന്റെ അളവല്ല, യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. ഏത് പഴച്ച കക്ഷി എടുത്താലും അതിലെല്ലാം എഴുതിയായിരിക്കാം. എഴുതിനെ പമ്മിനെ വേർതിരിച്ച് മനസ്സിലായിരിക്കുന്നു. കിതാബിയായിട്ടുള്ള എഴുതിന്റെ ഇപ്പൊ സൂര്യ ഹദീസിന്റെ പന്നുകളെല്ലാം അവർ പൊട്ടിച്ചില്ലാത്ത വളരെ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ അവർ ആകെ ഉണ്ടാക്കിയതന്നെ അവരാണെന്ന് പറയപ്പെടുന്നത്. കാരണം ഉപകരണങ്ങൾ, അവർക്ക് ഉപകരണ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. മുത്തവാസുകളായ ഹദീസുകളെയും ആഹാദികളും വേർതിരിച്ച് അഫീദയിൽ ആഹാദ ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റില്ല എന്നാൽ മാത്രമേ അഫീദ വരുള്ളൂ. പറഞ്ഞത് അഫീദയിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ പണിയെടുത്താണ് അവര്. പക്ഷെ അതിൽ ആഴത്തിലുള്ള അറിവൊരുക്കി ഉണ്ടായിട്ടുണ്ട്. ഖവാലിദുകൾക്ക് അവരും മുന്നിലായിരുന്നു, അവരെ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ട്. അപ്പൊ നീ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അത് പഠിച്ച രീതിയിലാണെങ്കിൽ ഇതിനെന്ത് കാര്യമാണ് നീ മനസ്സിലാക്കിയത് കൊണ്ടുള്ളത്? അപ്പോഴെ എഴുപ് നേടണമെന്ന് പറഞ്ഞു, എഴുപ് അമലാക്കണമെന്ന് പറഞ്ഞു, അമലാക്കി കഴിഞ്ഞാൽ നിനക്ക് ഒഴിവുണ്ടാവരുത്, തപ്പുകയാണ് ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞു. ആ മനസ്സിലാക്കൽ യഥാർത്ഥ രൂപത്തിലായിരിക്കണം എന്ന് പറഞ്ഞു. ഒരു കാലുകൂടി ഉണ്ടായിരിക്കേണ്ട അതുകൊണ്ടാണ് പറയുന്നത്, അത് ബൈക്കിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. എഴുപ് വേണം, അമല് വേണം, അതുകൊണ്ട് തപ്പുക ഉണ്ടായിരിക്കണം, അതിൽ ഒഴിവുണ്ടാകാൻ പാടില്ല. ഞാൻ നല്ല ആളായി വലിയ ആളായി ഉണ്ടാവാൻ പാടില്ല. ആ മനസ്സിലാക്കൽ കൃത്യമായിരിക്കണം, ശരിയായ രീതിയിലായിരിക്കണം. അതല്ലെങ്കിൽ വലിയ പിഴമാണ് സംഭവിക്കുക. എന്നിട്ട് പറയാണ് 24-ാമത്തെ ദുർബലതയുടെ വിഭവമായിട്ട്, ദുർബൽ അജിജിന്റെ വിഭവമായിട്ട് നീ നേടും ജഹ്ലൻ, ജഹ്ലന് അറിവില്ലായ്മയെ. നീ ചെറുതായിരിക്കും, നീ പ്രായമായാലും ആളുകളുടെ കണ്ണിൽ നീ ചെറുതായിരിക്കും. ഇത് വീണ്ടും എങ്ങിലേക്ക് ബന്ധിപ്പിക്കുന്ന, അതിനു വേണ്ടി പ്രോത്സാഹനം നൽകുന്ന കാര്യമാണ്. അജിജി എന്ന് പറഞ്ഞാൽ ദുർബലത. ദുർബലത രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് ശരീരത്തിനുള്ള ദുർബലത, രണ്ട് ഉദ്ദേശത്തിനുള്ള ദുർബലത. അതായത് കർമ്മം ചെയ്യാനുള്ള ദുർബലത, കർമ്മം ചെയ്യാനുള്ള ഉദ്ദേശത്തിനുള്ള ദുർബലത. കർമ്മം ചെയ്യാനുള്ള ദുർബലത പറഞ്ഞാൽ ഒരാൾ രോഗിയാണെന്ന് വിചാരിക്കുക, ശാരീരികമായിട്ട് രോഗം അനുഭവിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. അയാളുടെ ആ രോഗത്തിന് സംസാരിക്കൽ ആഗ്രഹം ഉണ്ടാവും, നിന്ന് നിസ്കരിക്കണം, ക്യാമലി നിസ്കരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, ഉദ്ദേശം ഉണ്ടാവും. പക്ഷെ അത് കഴിയുന്നില്ല. എന്താണ്? ശരീരത്തിന്റെ ദുർബലതയാണ്. മറ്റൊരാളിന് ചെറുപ്പക്കാരൻ വിചാരിക്കാം, നല്ല ആരോഗ്യത്തിൽ നല്ല ശക്തിയിൽ എല്ലാം ഉണ്ട്, പക്ഷേ രാത്രി നിസ്കാരത്തിൽ അവന്റെ ഉദ്ദേശമില്ല, ഉദ്ദേശം ദുർബലമാണ്. ആ ഉദ്ദേശത്തിന്റെ ദുർബലത നമ്മൾ എന്ത് പറയും? ടെസ്റ്റിൽ എന്ന് പറയും, മടി എന്ന് പറയും. ഉദ്ദേശത്തിന്റെ ദുർബലത ടെസ്റ്റിൽ മടിയാണ്, ശരീരത്തിന്റെ ദുർബലത അജിതാണ്, ആ ദുർബല ശാരീരിക ദുർബലതയാണ്. അപ്പൊ ഇവിടെ എന്ത് ദുർബലതയാണെങ്കിലും ആ ദുർബലതയുടെ ഫലമായിട്ട് പ്രത്യേക ഉദ്ദേശം മടി, നിനക്ക് ഒരു ഉദ്ദേശം ഉദ്ദേശിക്കാതെ ദുർബലനായി പോകുന്ന ആ ഒരു അവസ്ഥയിലാണെങ്കിൽ അതുകൊണ്ട് നീ നേടാൻ പോകുന്നത് ജഹ്ല് മാത്രമാണ്, ജഹ്ല് മാത്രമാണ്. ഞാൻ പറഞ്ഞു എഴുപ കൊണ്ട് നമുക്ക് നേടാവുന്ന അത് ജിഹാദ് ചെയ്ത് നേടേണ്ട ഒരു കാര്യമാണ്. എന്നാൽ മടി കാരണം, മടിയായിട്ട് ഒന്നിനും പണിയെടുക്കാതെ എഴുപിന്റെ കാര്യം വായിക്കുന്നില്ല, പഠിക്കുന്നില്ല, മുതാര ചെയ്യുന്നില്ല, മുതാര ചെയ്യുന്നില്ല, സമുദ്രത്തിൽ പങ്കെടുക്കുന്നില്ല, അങ്ങനെയൊന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കുകയാണ്. വെറുതെ കിടന്നുറങ്ങി, എന്തെങ്കിലും ഭക്ഷണം കഴിച്ച്, അങ്ങോട്ടും വീണ്ടും നടന്ന് ആളുകളിന്റെ അവസ്ഥയെ പറയുന്നത്. അങ്ങനെ സമയം കളയുകയാണെങ്കിൽ അതിന്റെ ഫലം എന്താ ഉണ്ടാവുക? ജഹ്ലാണ് നേടുക. അതിന്റെ ഫലമായിട്ട് എന്താ നേടുള്ളൂ? ജഹ്ലാണ് നേടുകയുള്ളൂ. ഇത് തെളിവുണ്ടാവില്ല. നീ എത്ര പ്രായമായ ഒരാളാണെങ്കിലും ആളുകളുടെ മുമ്പിൽ നിനക്കൊരു വിലയില്ലാത്ത ഒരു ചെറിയ ആളായിട്ട് ഉണ്ടാവുള്ളൂ. ഒന്ന് തിരിച്ചാൽ മനസ്സിലാവും. എളിമുള്ള ഒരാൾ, അത് ചിലപ്പോൾ പ്രായം കൊണ്ട് നമ്മൾ ചെറുപ്പമാണെങ്കിൽ നമുക്ക് ഉള്ളിൽ എന്തുണ്ടാവും? വലിയ ബഹുമാനം ഉള്ളിൽ തോന്നും, നല്ലൊരു ആദരവ് തോന്നും. എഴുതില്ലാത്തൊരു വടി ജാതി എത്ര പ്രായമാണെങ്കിലും നമുക്ക് തോന്നില്ല, ഒരു ബഹുമാനം തോന്നില്ല. ഇപ്പൊ വിമാനമൊന്നും ഇല്ലാത്ത ഒരു പടി ജാതിനെ കണ്ടാൽ നമുക്ക് എന്ത് തോന്നില്ല? യാതൊന്നും തോന്നില്ല. എന്നാൽ ഈമാൻ എഴുതുമുള്ള ഒരു ചെറിയ വ്യക്തിയാണെങ്കിലും നമുക്ക് ആ കാണുമ്പോൾ ഒരു ബഹുമാനം, അതല്ലാതെ സുഖാനം തന്നെ എഴുതി കൊടുക്കുന്നതാണ്. അപ്പോ ജമിൽ ഉണ്ടാവുന്നതിനുള്ള ഒരു കാരണം, ഒരു താരങ്ങളിന്ന് ഇതുപോലെ എഴുപ് നേടാനും ഇതുപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ അവർ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട പിന്നത്തെ കാര്യം, മടി ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞതുപോലെ റാഹത്തുൽ ജിസ്മു കൊണ്ട് ഇൽമു ലഭിക്കപ്പെടുകയില്ല. റാഹത്തുൽ ജിസ്മു കൊണ്ട് ഇൽമു ലഭിക്കൂല. ശരീരത്തിന് എല്ലാവിധ സുഖവും സൗഖ്യവും കൊടുത്തുകൊണ്ട് ഇൽമു നേടില്ല. കുല്ലാബുകളുടെ ചരിത്രം വായിക്കണം. പ്രത്യേകിച്ച് കുല്ലാബുകൾ തലബിന് വേണ്ടിയിട്ട് തലപ്പുകൾ സഹിച്ച ത്യാഗം, അവർ സഹിച്ച പരിശ്രമം, അവർ ഉറക്കമൊഴിച്ചത്, അവർ പട്ടിണി കിടന്നത്, അവർ യാത്ര ചെയ്തത്, ഇസ്ലാമികൾ അവർ അത് സൂചിപ്പിക്കാറുണ്ട്. എങ്ങനെയായിരുന്നു അവർ, എങ്ങനെയായിരുന്നു എഴുതു നേടിയത് എന്ന് ചോദിച്ചാൽ അവർ പറയും ഓരോ രാജ്യങ്ങളിലേക്ക് യാത്ര പോയിട്ട് കസ്തബറി ജമാൻ ഒരു നിശ്ചലമായ ഒരു വസ്തുവിന്റെ ക്ഷമ പോലെ ക്ഷമിച്ചിട്ട്, അതുപോലെ തന്നെ കാക്കകൾ നേരത്തെ പുറപ്പെടുന്ന പോലെ നേരത്തെ പുറപ്പെട്ടിട്ട്, അതായത് കാക്കകൾ നേരത്തെ പുറപ്പെടുന്ന പക്ഷികളായിട്ട് അറബികൾ കാണാറുണ്ട്. അത് ബുക്കൂറിൽ ഹുറാം എന്നൊരു പറയാറുണ്ട്. നേരത്തെ പുറപ്പെടുന്നതിന് പറയുന്നൊരു വാക്കാണ് കാക്കയെ പോലെ പുറപ്പെടുക. കാക്കകൾ ആദ്യം പുറപ്പെടുന്ന പക്ഷികൾ കാക്കകളാണെന്ന് അറബികൾ പറയാറ്. അവരുടെ സംസാരത്തിലുള്ള രീതിയാണ്. അപ്പൊ അതുപോലെ നേരത്തെ പുറപ്പെട്ടുകൊണ്ട്, അതായത് പരിശ്രമിച്ചിട്ട് എഴുതുമ്പോ അങ്ങനെ കിട്ടുള്ളൂ. എഴുതുമ്പോ നേടിയ ആളുകൾക്ക് അങ്ങനെ നേടിയിട്ടുള്ളൂ. വെറുതെ ഇരുന്നിട്ട് ഒരാളും എഴുതിന്റെ പാതയിൽ മുന്നേറ്റ് വന്നിട്ടില്ല. ഈമാനിന്റെ വിഷയം അങ്ങനെ തന്നെയാണ്. സാധാരണക്കാരായിരുന്നു. ഇനി നിങ്ങൾ ഈമാനിന്റെ വിഷയം അങ്ങനെയാണ്. ഈമാനിന്റെ ഉന്നതമായ ദർജകൾ എഴുതാനുമെല്ലാം കൈവരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നതും പണിയെടുക്കണം, പരിശ്രമിക്കണം. നാം നമ്മുടെ രോഹിന് ഭക്ഷണം നൽകി അതനുസരിച്ച് പ്രവർത്തിച്ച് പഠിച്ച് പ്രവർത്തിച്ച് മനസ്സിലാക്കി പണിയെടുത്താൽ മാത്രമാണ് ഉന്നതമായ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നൊരു പറയാണ്. നീ ദുനിയാവിൽ ജീവിക്കാൻ വട്ട ബാക്കി ദുനിയാവിൽ ബാക്കിയായിട്ടുണ്ട്. പക്ഷേ ജനിത്ത നീ ജാഹിലാണെങ്കിൽ നീ പോയത് പോലെ, ചുരുക്കം പറഞ്ഞാല് മരിച്ചവനെ പോലെയാണ് ജാഹിലിന്റെ അവസ്ഥ. എന്നിട്ട് പറയാ, നീ എഴുമുള്ളവനാണെങ്കിലോ നീ ഉണ്ടാകും, വലവ് പുസ്തകിച്ച നീ മരണപ്പെട്ടു പോയാൽ. എഴുമുള്ളവൻ മരിച്ചു പോയാലും അവൻ ജീവിച്ചിരിക്കുന്നത് അവന്റെ എഴുതിലൂടെ, അവൻ എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ, അവന്റെ എഴുതി പഠിപ്പിച്ചു കൊടുത്ത എഴുന്ന് അതിനോട് അവനോട് ജീവിച്ചിരിക്കും. എഴുമില്ലാത്ത ജാഹിലോ ജീവിച്ചാലും മരിച്ചവനെ പോലെ, അവനോട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. അതൊരു ഉദാഹരണം ഇല്ലാത്ത എന്തിന്റെ മേഖലയിൽ ഒന്നും ചെയ്യാത്ത ആളെ പോലെ ആയിരുന്നു. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. മുമ്പേ പറഞ്ഞു എത്രയൊക്കെ ഒഴിവാക്കൾ അന്ന് കാലത്ത് ജീവിച്ച രാജാക്കന്മാരെയോ കച്ചവടക്കാരെയോ മന്ത്രിമാരെയോ നേതാക്കന്മാരെയോ ഒന്നും ആർക്കും അറിയില്ല. ആരെ പറ്റി ചർച്ചയല്ല. പക്ഷേ ഇന്നിന്റെ ആളുകളെ കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യും. അവരെ പറ്റി പറയുന്നു, അവരുടെ എഴുതി പഠിക്കുന്നു, അവരെ ചരിത്രം പഠിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എഴുതി കൊണ്ട് ലഭിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട് അവർ കഴിഞ്ഞത് സൂചിപ്പിച്ചിട്ടുണ്ട്. കബറിൽ പോലും നന്മ ലഭിക്കുന്ന എഴുമ്പ് ഉപകാരപ്പെടുന്ന എഴുമ നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളത് നാം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ആലിമിന്റെയും ജാഹിലിന്റെയും അവസ്ഥ എന്ന് പറഞ്ഞാൽ ആലിമ് ജീവിക്കുന്നവനാണ്. അവൻ അവന്റെ എഴുമകളെ ഉത്തേജിച്ച് പോയിട്ടുള്ള എഴുമിലൂടെ അവൻ ജീവിക്കും. ഒരു ജാഹിൽ അങ്ങനെയാവുകയില്ല. എന്നിട്ട് വീണ്ടും അവൻ മഹ്മൂദ് പറയാണ്, കുറച്ചു കാലത്തിന് ശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ഓർക്കും. അതൊരു അവസ്ഥ ഉണ്ടാവും. ഉപദേശങ്ങളുടെ രീതിയാണ്. ഉപദേശങ്ങളെ പറ്റി ഒരുപാട് പറയണം. ഉപദേശിക്കാവുന്ന എളുപ്പമുള്ള കാര്യമാണ്. ഒരാൾക്ക് ബുദ്ധിമുട്ട് എന്താണ് അത് സ്വീകരിക്കാനുള്ള കാര്യം. അദ്ദേഹം പറയാണ്, ഞാനീ പറഞ്ഞ ഓരോ കാര്യവും ഇതൊക്കെ നമ്മൾ സ്വയം പറയേണ്ടതാണ്. ഈ പറഞ്ഞ ഓരോ കാര്യവും ഒരു ദിവസം ഓർക്കും. ഇതൊക്കെ ഓർക്കുന്ന ഒരു കാലം വരും. എന്നിട്ട് പറയാണ്, ഇതാഹത്തം ബിഹായോ മനാമിന്ത, നീ ഈ പറഞ്ഞതുപോലെയൊക്കെ പ്രവർത്തിച്ചാൽ ഇതൊക്കെ ഹക്കാവുന്നത് എനിക്ക് കാണാൻ പറ്റും. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞോ അതെല്ലാം അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ശരിയായി വരുന്നത് നിനക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ വരും. നീ പ്രവർത്തിച്ചാൽ അതല്ലെങ്കിൽ നീ ജീവിതത്തിൽ അറിയും. നീ വരുന്ന ഒരു കാലത്ത് വേണമെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ നീ അറിയും ഈ പറഞ്ഞതിന്റെ ഒക്കെ വില. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ഓർത്തു. പലപ്പോഴും ജീവിതത്തിൽ ഉപദേശങ്ങളുടെ അവസ്ഥ എങ്ങനെ ഇരിക്കും. നമ്മൾ ഉപദേശിക്കാൻ നമ്മുടെ മുതിർന്നവരുണ്ടാവും, എഴുമുള്ളവരുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് ശരിയായി തോന്നാത്തത് കൊണ്ട് അവരുടെ ഉപദേശം വില കൊടുത്തിണ്ടാവില്ല. കുറച്ചു കാലം കഴിഞ്ഞ് നമ്മൾ ആലോചിക്കും, അന്ന് നമ്മൾ പറഞ്ഞത് കേട്ടാൽ മതിയാവുന്നു, അല്ലെങ്കിൽ ആ ഉപദേശം മതിയായിരുന്നു, അതായിരുന്നു ശരി എന്ന് മനസ്സിലാവും. ഉപദേശങ്ങളുടെ പൊതുവായ രീതിയാണത്. അദ്ദേഹം പറയാണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതിനെ കുറിച്ചും ബാക്കിയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളെ കുറിച്ച് നീ ഒരു ദിവസം ഓർക്കും. നീ ഓർക്കും നീ അതുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഹക്കായി പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായി കാണുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, എൽമിന്റെയും ഈമാനിന്റെയും ആളുകളെ, നാം ഇതിനെ മുറുകെ പിടിക്കണം. നമ്മുടെ മറ്റെന്തിനേക്കാളും, നമ്മുടെ ദുനിയാവിന്റെ എന്ത് വിഷയത്തെക്കാളും, മറ്റെന്തിനേക്കാളും ദീനിനെയും ദീനിന്റെ എൽമിനെയും ഈമാനിനെയും നമ്മൾ മുറുകെ പിടിച്ചിരിക്കണം. മറ്റെന്ത് നഷ്ടവും നഷ്ടമായി നാം പരിഗണിക്കേണ്ട ആവശ്യമേയില്ല. കാരണം നാളെ പരലോകത്തിൽ ഇതാണ് ഉപയോഗിക്കുക. എന്നിട്ട് രാവിലെ മഹബൂബ വീണ്ടും പറയാണ്, അലംഭാവം കാണിക്കുകയും ഈ ഉപദേശം നീ ഒഴിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് നീ മറിഞ്ഞാണെങ്കിൽ നീ ചെടിയാണ് ചാഞ്ഞു പോവാണ്. സുൽത്താൻ എന്ന് പറഞ്ഞ ദുനിയാവിലെ അലങ്കാരങ്ങളിൽ പറയാം, ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ നീ ചാഞ്ഞു പോകണം. എങ്ങനത്തെ പഞ്ചമാറ്റ നീ ഒരുമിച്ച് കൂട്ടിയത്? നീ ദുനിയാവിന്റെ അലങ്കാരങ്ങളിലേക്ക് നീ ചാഞ്ഞു പോവുകയുമാണെങ്കിൽ തീർച്ച നീ അതിന്റെ പേരിൽ വിരല് കടിക്കുന്ന, നിരാശയായിട്ട് നീ വിരല് കടിക്കുന്ന ഒരു സമയം വരും. അന്ന് നിന്റെ ആ നിരാശ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല, ആ നിരാശ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. ഗൗരവത്തിനുള്ള ഓർമ്മപ്പെടുത്തൽ ഒന്ന് ചെയ്യാം. ഉപദേശം കൊടുത്തിട്ട് പറയാണ്, ഇത് നീ ഒഴിവാക്കാണ് തള്ളുകയാണ് ഇത് നീ പരിഗണിക്കാതെ പോവുകയാണെങ്കിൽ എന്നിട്ട് ദുനിയാവിന്റെ അലങ്കാരങ്ങളിലേക്ക്, ദുനിയാവിന്റെ സുഖസൗകര്യങ്ങളിലേക്ക്, ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ചവനായിട്ട് നീ മാറുകയാണെങ്കിൽ നീ ഒരിക്കലും നിരാശപ്പെടും. ഒന്നുകിൽ ദുനിയാവില്ല, അല്ലെങ്കിൽ പരലോകത്തെ തീർച്ച. പരലോകത്തിൽ എപ്പോഴാണെങ്കിലും നമ്മിലേക്ക് വരുന്ന മരണത്തിന്റെ ആ സമയത്ത് നാം നിരാശപ്പെടും. ദുനിയാവിന്റെ ഉപമാനങ്ങൾ കഴിഞ്ഞതെന്ന് സൂചിപ്പിച്ചാണ്. അത് കഴിഞ്ഞ മറ്റൊരു വിഭാഗത്തിൽ കാണാം. റസൂൽ ഉപായിച്ച ഉപാധീന ദുനിയാവിന്റെ ഉപമാനം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഭക്ഷണത്തിനോട് ഉപമിച്ചിട്ടുണ്ടാവുക. അതിനങ്ങൾ ഉപ്പ് മസാലയ്ക്ക് തേച്ച് നല്ല രീതിയിൽ വേവിച്ചിട്ടാക്കുന്നത് പിന്നെ അത് എന്തായിട്ടാ മാറുന്നത്? അതുപോലെയാണ് ദുനിയാവ്. ദുനിയാവ് അത്രയാണ്. നമ്മൾ എത്ര നന്നാക്കിയാലും നന്നാവാത്തൊരിതാകുന്ന ദുനിയാവ്. നമ്മൾ എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും അത് നന്നാവില്ല. അത് നമ്മൾ ആഗ്രഹിപ്പിക്കാതല്ലാതെ അത് നമുക്ക് കിട്ടാതെ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കൽബ് ദുനിയാവിലേക്ക് താലൂക്കായോ ഹെബ്ബ് ദുനിയയും ഹെബ്ബുള്ളാഹും ഒരു കൽബിൽ യോജിക്കൂല. ദുനിയാവിനോട് ഹെബ്ബുള്ള ഒരു കൽബിൽ അള്ളാഹുവിനോടുള്ള ഹെബ്ബ് കേറൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുനിയാവിനെ എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, അതിനെല്ലാം ആകാശഭൂമിയുടെ കൈപിടിയിൽ ഒതുക്കി ചുരുട്ടിപ്പിടിച്ചിട്ട് അതിനെ മുഴുവൻ ഞാനാണ് രാജാവ്, എവിടെ ദുനിയാവിലെ രാജാക്കന്മാരെന്ന് ചോദിക്കുന്ന അള്ളാഹുവിനാണ് ദുനിയാവിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത്. അള്ളാഹുമായിട്ടാണ് നമ്മൾ കൽബിന്റെ അയ്യത്താവേണ്ടത്. അള്ളാഹുമായിട്ട് കൽബിന്റെ അയ്യത്തായാൽ ദുനിയാവിന്റെ നഷ്ടം ഒരു നഷ്ടമായി തോന്നുന്നില്ല, ദുനിയാവിന്റെ നേട്ടം ഒരു നേട്ടമായിട്ട് തോന്നില്ല. കാരണം അതിനേക്കാൾ വലിയ ആളുമായിട്ടാണ് ഒരു ബന്ധമുള്ളത്. ദുനിയാവ് പറഞ്ഞതിന്റെ ധനമാണ് താഴ്ന്ന സാധന, താഴ്ന്നൊരു സാധന, താഴ്ന്നൊരു വസ്തു. അപ്പൊ അതാണ് പറയുന്നത്, ദുനിയാവിന്റെ ഈ അലങ്കാരത്തിലേക്ക് നീ തിരികെയാണ് ഈ ഉപദേശത്തിന് ഒന്നൊരു വില കൊടുക്കാതെ. ഈ പറഞ്ഞ എഴുതിന്റെ പകലും അമലിന്റെ പകലും ഇതെല്ലാം പറഞ്ഞ് ഇതിലേക്കെല്ലാം ക്ഷണിച്ചിട്ട് ഈ ഉപദേശത്തിന് ഒരു പുല്ല് വില കൊടുക്കാതെ ജനങ്ങളോട് അലംഭാവം കാണിച്ച് പോവുകയാണെങ്കിൽ എന്നിട്ട് പറയാണ്, ഒരു ദിവസം വരും ബസൗബ ഉടനെ ഉണ്ടാകും. അത് ഇപ്പൊ നീ ഈ എടുത്ത തീരുമാനത്തിന്റെ മേലെ നിരാശപ്പെടുന്ന ഒരവസ്ഥ. എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യേണ്ടിയില്ലാന്ന് തോന്നില്ലേ? ആ തൗബ അന്നതമ തൗബാണ്, തൗബയുടെ തുടക്കാൻ നെല്ലുമ്പോൾ വേണ്ടിയില്ലാന്ന് തോന്നില്ലോ, അതാണ് നെല്ലുമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരവസ്ഥ തോന്നുകയും അതുകൊണ്ട് നീ വരല് കടിക്കും, വരല് കടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അത് വേണ്ടിയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് വരല് കടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. പറഞ്ഞു നാളെ അക്രമം പ്രവർത്തിച്ചവൻ തന്റെ കൈ കടിക്കുന്ന, വരല് കടിക്കാന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്? ആ ഒരു നിരാശ വന്ന് ചെയ്യുന്ന കാര്യം അറിയിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു ദിവസമാണ് നാളെ പരലോകം. അതാണ് ഇവിടെ പറയുന്നത്, അതിന്റെ പേരിൽ ഞാൻ അവസ്ഥ ഉണ്ടാവും. നിരാശ ഒരുപാട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോഴുള്ള നിരാശ തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റൂല. എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ആ നിരാശ കൊണ്ട് ഒരു ഉപകാരം എനിക്ക് ഉണ്ടാക്കാൻ പോകുന്നില്ല. ഒരു തരത്തിലും ഉപകാരം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്നോടും നിങ്ങളോടും നമുക്ക് പറയാനുള്ളത്, എഴുതി നേടുക, അത് അമലാക്കുക, അതിനുള്ള തക്കവ നേടിയെടുക്കുക, ദീനിന്റെ ഉത്തമമായ കറങ്ങിയ എക്സാം എത്തുക, അങ്ങനെ അത് നിലനിർത്തുക, അങ്ങനെ പരിശ്രമിക്കുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ, ഈ ഉപദേശം സ്വീകരിക്കുന്നില്ല എങ്കിൽ വലിയ നഷ്ടക്കാരായിരിക്കും നമ്മൾ. എന്നിട്ട് നാവിൻ മഹബൂബ പറയാണ്, ഇദാ ഹുസ്സർത സഹബക ഫീ സമാഇൻ قد ارتفعوا عليك وقد سفلت فراجعها ودع عنك الهوينا فما بالبطء تدرك ما طلبت. എന്നൊരു പറയാം, ഒരു ഓർമ്മപ്പെടുത്തൽ പറയാം. അത് പിന്നെ ഒരു മനുഷ്യനെ ഏറ്റവും മനസ്സിലാക്കാൻ, അവന്റെ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ നാളെ മഹ്മൂള്ള ഈ കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് മുൻഗാമികൾ അവരുടെ തുല്യാവുകളെ ഇത് പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. പറയാണ്, ഇതാ നീ നിന്റെ കൂട്ടുകാരനെ കാണാണ്, ആകാശത്തിന് കാണാണ്. കത് ഉത്തപ്പെടും അഴയിച്ച ഉപകുലിച്ച അവൻ നിന്നേക്കാൾ ഉയർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ നിന്നേക്കാൾ ഉയർന്നിട്ടുണ്ട് നിന്റെ കൂട്ടുകാർ. നീ ആണെങ്കിലോ തരണ്ടാണെന്ന് അടമനായി പോയിട്ടുമുണ്ട്. എന്റെ ഉദ്ദേശം, നിന്റെ ഈ ഉപദേശങ്ങൾ സ്വീകരിച്ച് എഴുപ നേടിയ നിന്റെ കൂട്ടുകാർ, നിന്റെ കൂട്ടുകാർ തീർച്ചയായിട്ടും അവരല്ലാതെ ചെയ്യും. ഇതുപോലെയുള്ള ഉപദേശങ്ങൾ ചേർത്ത് ജീവിതത്തിൽ പകർത്തി ഞാൻ എന്റെ ജീവിതം മാറ്റുമെന്ന് തീരുമാനിക്കുന്ന ആളുകൾ അവനെ ജ്യോതിസം എന്ത് കാണേണ്ടി വരും? അവൻ ഉയർന്ന നിലയിൽ കാണേണ്ടി വരും. അവൻ ഉയർന്നു പോയിട്ടുണ്ടാകും, നീ എപ്പോഴെന്തായിരിക്കും? ആദമനായി കിടക്കുന്ന അവസ്ഥയുണ്ടാകും. നീ എപ്പോഴെന്തെങ്കിലും പണ്ടേ പിന്നെ വിളിച്ചിട്ടുള്ള കുറെ കാര്യത്തിൽ വിളിച്ചിട്ട് അവനിങ്ങനെ തരം താഴ്ന്നിരിക്കുന്ന അവസ്ഥ. അവർ ബാക്കിയുള്ളവരെ എഴുതി കൊണ്ടും അമല് കൊണ്ടും ഈമാന് കൊണ്ടും തക്കവയെ കൊണ്ടും പിന്നേക്കാൾ ഉയർന്നിട്ടുള്ള അവസ്ഥയിലുണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥ നീ കണ്ടാൽ പറയുകയാണ്, നീ പരിശോധിക്ക്, നീ മടങ്ങ് നിന്റെ സ്വന്തത്തെ മുക്തി, നിന്റെ നെഫ്സിനെ നീ പരിശോധിക്ക്, നീ അതിനെ കുറിച്ച് വിചാരണ ചെയ്യ്, നീ അതിനെ കുറിച്ച് പഠിക്ക്, മനസ്സിലാക്കി വീണ്ടും വീണ്ടും ചോദിക്ക്. അതൊരു വലിയ വിഷയമാണ്. പലപ്പോഴും നമുക്കൊന്നും ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ് സ്വന്തത്തെ വിചാരണ ചെയ്യാന്നുള്ളത്. സഹോദരങ്ങളെ, നാം ഒറ്റയ്ക്കുള്ള സമയത്ത് പറ്റേക്ക് ഓരോ ദിവസത്തിലും ഓരോ ദിവസവും രാത്രിയിലെ ഒരു അല്പസമയം നാം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആ ഒറ്റയ്ക്ക് ഇരുന്നോട് സ്വന്തത്തിനോടൊന്ന് ചോദിക്കണം, എന്താണ് എന്റെ അവസ്ഥ എന്നുള്ളത്. ആളുകളുടെ മുമ്പിൽ കാണുന്ന ഞാനല്ല, ആളുകളുടെ മുമ്പിൽ കാണുന്ന ഞാനല്ല അള്ളാഹുവിന്റെ മുമ്പിൽ വരുന്നത്. ആരില്ലാത്തപ്പോൾ എങ്ങനെയാണോ, ആ നമ്മളാണ് അള്ളാഹുവിന്റെ മുമ്പിൽ വരിക. അള്ളാഹുവിനില്ലാത്ത എന്ത അവസ്ഥ എന്താണ്? മറ്റാരും കാണാത്തപ്പോ നമുക്കുണ്ടായിരുന്ന അവസ്ഥ, അവിടെ കല്ലിന്റെ അവസ്ഥ. അള്ളാഹു നോക്കിയ കല്ലിന്റെ അവസ്ഥയാണ് വരിക. അപ്പൊ സ്വയം പരിശോധിക്കേണ്ട അവസ്ഥ എന്താണ്? ഇന്റെ ഈമാനിന്റെ അവസ്ഥ എന്താണ്? ഇന്റെ അമാനിന്റെ അവസ്ഥ എന്താണ്? ആളുകൾ ഇതിനെ പറ്റി എന്തോ പറഞ്ഞോട്ടെ, ആളുകളുടെ ഒരു മാന്യനാണ്, നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, ആ നല്ല രീതിയിൽ അവസ്ഥയിലാണ്, എന്താണ് അവസ്ഥ എന്ന് കുറച്ച് പരിശോധിക്കുന്നതാണ്. സ്വന്തത്തെ ഹിസാബ് ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. അങ്ങനെ അതിനെ അങ്ങനെ ഹിസാബ് ചെയ്ത് മെച്ചപ്പെടുത്തി കൊണ്ടുവന്നാൽ മാത്രമാണ് സഹോദരങ്ങളെ നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കുള്ളൂ ദീനിന്റെ വിജയത്തിൽ. അപ്പൊ പറയുന്ന നീ പരിശോധിച്ചോ, നീ ഒഴിവാക്കിക്കോ. വൈന എന്ന് പറഞ്ഞാൽ എല്ലാം നടക്കുന്നതിനാണ് ഉദ്ദേശം. കാര്യങ്ങളെ നയിപ്പിച്ച് നീ മടിയൊക്കെ കാണിച്ച് വീട് മുന്നേറാണ് മെല്ല പോകുന്നുണ്ടല്ലോ, എഴുപ് നേടുന്നതിലൊക്കെ ആ മെല്ല പോകുന്ന അവസ്ഥ എന്ത് ചെയ്യാ? നീ ഒഴിവാക്കിക്കോ, നീ അതിനെ ഒഴിവാക്കിക്കോ. എന്നിട്ട് പറയാണ്, സമാധിക്കുമാരച്ച ഇങ്ങനെ മെല്ല പോയത് കൊണ്ട്, ഇങ്ങനെ കാര്യങ്ങൾ മെല്ലയാക്കിയത് കൊണ്ട് നീ നേടുന്ന കാര്യം നീ നേടില്ല. നീ തേടുന്ന കാര്യം, നീ ആഗ്രഹിക്കുന്ന കാര്യം അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമാണോ, അത് നിനക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഒരു പണി എടുക്കാനും നിനക്ക് കിട്ടൂല, കാര്യങ്ങൾ ലയിപ്പിച്ചിട്ട് നിനക്കത് കിട്ടൂല, നീ പണിയെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഴിയുന്നിരിക്കണം, വമൻ ബത്തഅ ബിഹി അമലുഹു, ആരാണോ അവന്റെ അമല് കൊണ്ട് പിന്നിലാകുന്നത്, മെല്ലയാകുന്നത്, ലം യുസ്രിഅ ബിഹി നസബുഹു, അവന്റെ മറ്റെന്ത് ബന്ധം കൊണ്ടും അവൻ മുന്നിട്ടൂല. ഒരുത്തൻ അവന്റെ അമല് കൊണ്ട് പിന്നിലാണെങ്കിൽ അവന് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ട്, എന്റെ കുടുംബത്തിലാണ്, ഇത്ര സമ്പത്തുണ്ട്, ഇത്ര സൗകര്യം, അതുകൊണ്ടൊന്നും എത്തിയില്ല, അള്ളാഹുവിലേക്ക് അവൻ ധൃതിപ്പെടൂല, അമല് കൊണ്ട് മാത്രം മുന്നേറാൻ പറ്റുള്ളൂ. അപ്പൊ പറയാണ്, ഈ ലംഘിപ്പിക്കല് കൊണ്ട്, ഈ മെല്ല പോക്കുകൊണ്ട് നീ തേടുന്ന കാര്യം നിനക്ക് ലഭിക്കില്ല, നീ തേടുന്ന കാര്യം നിനക്ക് ലഭിക്കില്ല. സഹോദരങ്ങൾ, ഒരു ആഗ്രഹം ഉണ്ടാവേണ്ടത് മറ്റാരേക്കാളും നമുക്ക് അള്ളാഹുവിനെ കിട്ടുന്നത്, ഞാനായിരിക്കണം അള്ളാഹുവിനേക്ക് എനിക്ക് അടുത്തവനാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. വഹബുബിന് ഉഹൈബുൽ വറദ് റഹിമഹുല്ലാഹ് തലപ്പുകൾപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം എനിക്ക് പറയുകയുണ്ടായി,
ഇനി സ്തതഅത അല്ലാ യസ്ബിഖക ഇലല്ലാഹി അഹദ്
ഫഅൽ.
ഇനി സ്തതഅത, നിനക്ക് സാധിക്കുമെങ്കിൽ, അല്ലാ യസ്ബിഖക ഇലല്ലാഹി അഹദ്, അള്ളാഹിലേക്ക് നിന്നെ വേറൊരാളും മുൻകടക്കാതിരിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ
നീ അങ്ങനെ ചെയ്യണം.
അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന ആളായിട്ട് ഞാൻ മാറുന്ന ഒരു ആഗ്രഹങ്ങൾക്ക് വേണ്ട,
നമ്മുടെ നമ്മുടെ ഹിമ്മത്തിന്റെ കുറവാണ്,
നമ്മുടെ ഹിമ്മത്തിന്റെ ദനിയാണ്, ഹിമ്മത്തിന് കാര്യമല്ല. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഉന്നതമായ സ്ഥാനം നടന്ന ആഗ്രഹം ഉണ്ടെങ്കിലല്ല അമ്മയിലുള്ള അമലായിട്ടും, ഇറാദത്തിലുണ്ടെങ്കിലേ അമല് വരുള്ളൂ, നീയത്തിൽ വരുള്ളൂ, അതിന് പരിശ്രമിക്കുള്ളൂ. നമുക്ക് ഏതെങ്കിലും ഫോണിലൂടെ ഒന്ന് പോവാ, ദുനിയാവിന്റെ വിഷയത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി. അള്ളാഹുവിലേക്കുള്ള വിഷയത്തിൽ അടുക്കാൻ പറ്റുന്നെങ്കിൽ ഏറ്റവും അടുക്കണം, പിന്നെ അവസരം കിട്ടൂല. ഈ ദുനിയാവ് മാത്രം നമുക്കുള്ള അവസരമുള്ളൂ, പിന്നെ അതിന്റെ അവസരം കിട്ടൂല. അതുകൊണ്ട് സഹോദരങ്ങൾ, ആ ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ പറയാണ്, നീ ഇങ്ങനെ മെല്ലെ പോയത് കൊണ്ടും മെല്ലെ ആക്കിയത് കൊണ്ടും നീ ലക്ഷ്യം വെക്കുന്ന കാര്യം നിനക്ക് കിട്ടാൻ പോകുന്നില്ല. എന്നിട്ട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിന്നെ ഒരു ഖയാലിലാക്കാതിരിക്കട്ടെ. ഖയാൽ എന്ന് പറഞ്ഞാല് ഒരു സാങ്കല്പിക ലോകം, ഒരു ഫാന്റസി, യാഥാർത്ഥ്യമല്ലാത്ത തോന്നലുകളുടെ അവസ്ഥയിൽ നിന്നെ ആക്കാതിരിക്കട്ടെ. എന്താക്കാതിരിക്കട്ടെ? നീ ആകരുത് നിന്റെ സമ്പത്ത് കൊണ്ട്, നിന്റെ സമ്പത്ത് കാരണത്താൽ ഒരു ഫാന്റസി ലോകത്തേക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ നീ ആവരുത്. വൻ ഹുഅൻഹു, ആ ഇല്ലിൽ നിന്ന് നിന്നെ തെറ്റിക്കുകയും ചെയ്യരുത്. നീ പഠിച്ചെങ്കിലല്ലാതെ സമ്പത്തിന് യാതൊരു വരില്ല. പഠിക്കാനാണ് സമ്പത്ത്, എഴുതാനാണ് സമ്പത്ത്, അതുപോലെ അമല് ഈമാന്, ഇതാണ് ഏതാണ്ട് സമ്പത്ത്. ഇതില്ലാതെ അമലൊരു കാര്യമില്ല, മാലൊരു കാര്യമില്ല, സമ്പത്തൊരു കാര്യമില്ല. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാവുന്നത്. ദുനിയാവിൽ നമ്മെ തെറ്റിച്ച് കളയുന്ന, നമ്മെ അശ്രദ്ധമാക്കി കളയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സമ്പത്താണ്, സമ്പത്താണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല സമ്പത്ത് ഇറക്കിയത് എന്തിനാണ്? അള്ളാഹു പറഞ്ഞു, വഇന്നഹു ലിഹുബ്ബിൽ ഖൈറിൽ ശദീദ്, സമ്പത്തിനോട് അല്ലെങ്കിൽ നന്മയോടുള്ള ഇൻപോർട്ട് ഭയങ്കര കൂടുതലാണ്, പ്രത്യേകിച്ച് സമ്പത്തിനോടുള്ളത്. അള്ളാഹു തആല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു തആല പറഞ്ഞു, ഇന്ന അൻസൽന المال ലിഖാമത്തിസ്സല വഇതാഇസ്സക, ഞാൻ ഇവിടെ സമ്പത്ത് ഇറക്കിയിട്ടുള്ളത് അള്ളാഹു പറയാ, നാം ഇവിടെ സമ്പത്ത് ഇറക്കിയിട്ടുള്ളത് നിസ്കാരം നിലനിർത്താനാണ്, നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മണ്ണല്ലാതെ ഒന്നും ആദമിന്റെ വയറ് നിറക്കുകയില്ല, അപ്പൻ ആദമിന്റെ സന്താനമല്ല മനുഷ്യന്റെ വയറ് നിറക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്ന പശ്ചാത്തപിക്കുന്നവരുടെ പശ്ചാത്താപം അള്ളാഹു തആല സ്വീകരിക്കുന്നതാണ്. ഇവിടെ കണ്ടോ, സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു തആലയുടെ അംഗീകരിക്കുന്നത് അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിസ്കാരം നിർവഹിക്കാൻ, സക്കാത്ത് കൊടുക്കാൻ. അതിന്റെ യഥാർത്ഥ അധികാരി അള്ളാഹുവാണ്, അല്ലാതെ മറ്റാരുമല്ല. സമ്പത്തിന്റെ അധികാരം അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു പറയുന്ന പോലെയാണ് സമ്പത്ത് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിലിപ്പോ പട്ടി കേൾക്കുന്ന പോലെ, പിന്നെ പെൺമക്കൾക്ക് അംഗനവകാശം കിട്ടാൻ വേണ്ടി വരുന്നത്, ഇത് മനുഷ്യൻ ഇന്ത്യ സ്വത്ത് ഇന്ത്യയിൽ കൊണ്ട് നമ്മുടെ പ്രശ്നമാണ്. നമ്മുടെ സ്വന്തം ആരാണ് അധികാരി? അള്ളാഹുവാണ്. നമ്മൾ മനുഷ്യരെ എന്ത് ചെയ്യണം? ആര് തീരുമാനിക്കും? അള്ളാഹു തീരുമാനിക്കും. അതിനപ്പുറത്ത് ഞാൻ വർത്താനല്ല. അല്ലെങ്കിൽ ഇസ്ലാം പറഞ്ഞ പോലെ കാബറായി പോവാന്നല്ലാതെ, ഓരോന്ന് ചെയ്തിട്ട് കാബറായി പോവാന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. ഇസ്ലാമിൽ ഒരു മുമ്പിന്റെ വിശ്വാസം എന്താണ്? അത് സമ്പത്തിന്റെ അധികാരി അള്ളാഹു ആണ്. അള്ളാഹു കടമായി നൽകിയിട്ടുള്ള, താൽക്കാലികമായി നൽകിയിട്ടുള്ളതാണ്. അത് എന്ത് ചെയ്യണം? അള്ളാഹ് പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹ് ചെയ്യരുത് പറഞ്ഞ് ചെയ്യാൻ പറ്റൂല. ഇനി വലിച്ചുപോയാലോ? അള്ളാഹ് പറഞ്ഞ പോലെ ചെലവാക്കണം, അല്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കണം. ഇത് വേറെ ചർച്ചയിലൊന്നും ആവശ്യമില്ല. അത് ഉൾക്കൊള്ളത് മുസ്ലിമിന്റെ അവസ്ഥ അതെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത്, നമ്മുടെ സമ്പത്ത് ഒരിക്കലും ഒരു ഒരു സങ്കല്പിക്ക ലോകത്ത് ആകുന്ന, നമ്മൾ അശ്രദ്ധയാക്കുന്ന അവസ്ഥയിലാവരുത്. സമ്പത്തിന് യാതൊരു സ്ഥാനം ഉണ്ടാകുന്നില്ല എഴുതില്ലാതെ. എഴുതുണ്ടെങ്കിൽ മാത്രമാണ് സമ്പത്തിന് വിലയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ നാല് തരക്കാരായി ഉപമ പറഞ്ഞു ഒരു ഹദീസിൽ. ഒന്നാമത്തെ ആള് എഴുതുകൊണ്ട് സമ്പത്തുണ്ട്, എഴുതുണ്ട് സമ്പത്തുണ്ട്. രണ്ടാമത്തെ ആള് എഴുതുണ്ട് സമ്പത്തില്ല. മൂന്നാമത്തെ ആള് പിന്നെ സമ്പത്തുണ്ട് എഴുതില്ല. നാലാമത്തെ ആള് രണ്ടുമില്ല. അങ്ങനെ നാലാൾക്കാർ. അപ്പൊ ഒന്നാമത്തെ ആളുടെ അവസ്ഥ എഴുതുകൊണ്ട് സമ്പത്തുണ്ട്. അയാൾക്ക് ലഭിച്ച സമ്പത്ത് അയാളുടെ എഴുതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അയാളെ ചെലവാക്കുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല രീതിയിൽ ചെലവാക്കുന്നു, അതിന് പ്രതിഫലമുണ്ട്. രണ്ടാമത്തെ ആളുകൾ എഴുതുണ്ട് സമ്പത്തില്ല,
അപ്പൊ അയാൾ ചെയ്യുന്നു, അയാൾ നിയ്യത്തി വെക്കുന്നു, എനിക്ക് സമ്പത്തില്ലായെങ്കിൽ ഇതെന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാമായിരുന്നു. അപ്പൊ ഇയാൾ നിയ്യത്ത് കൊണ്ട് മറ്റേ ആൾ നിലയിലെത്തുന്നത്, പ്രതിഫലത്തിന്റെ അവസരം നിയ്യത്ത് കൊണ്ട് എത്തുന്നത്. മൂന്നാമത്തെ ആൾക്ക് സമ്പത്ത് ഉണ്ട് എഴുന്നില്ല, അല്ല ആ സമ്പത്ത് ഉണ്ട് എഴുന്നില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ സമ്പത്ത് എല്ലില്ലാതെ ഹറാമായ രീതിയിൽ ചെലവഴിക്കുന്നു, കുറ്റക്കാരനാണ്. മൂന്നാമത്തെ ആൾക്ക് രണ്ടുമില്ല, എല്ലുമില്ല സമ്പത്തുമില്ല. അയാൾ വിചാരിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് സമ്പത്തുണ്ടെങ്കിൽ ഇന്നത്തെ പോലെ ജീവിക്കാറുള്ളൂ, ഹറാമായ കൊതുകാലത്തിൽ ജീവിക്കാറുള്ളൂ. കുറ്റത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും ഇയാൾ വിയത്തുകൊണ്ടും മറ്റേ ആളുടെ അവസ്ഥയിലാണ്. ഇങ്ങനെ നാല് കൂട്ടർ ആളുകളുണ്ടാവും. അപ്പൊ സമ്പത്തുണ്ട് എന്നുള്ളത് കൊണ്ട് സഹോദരങ്ങളെ ഒരിക്കലും നമുക്കത് ഉദാഹരണപ്പെടുത്താൻ പറ്റില്ല. എന്ത് വേണം, എന്തു വേണം, സമ്പത്തിന് നമ്മൾ കാത്തു സൂക്ഷിക്കണം, എന്ത് നമ്മളെ കാത്തു സൂക്ഷിക്കും, സമ്പത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കണം, നമ്മൾ അതിന്റെ കാര്യങ്ങൾ നോക്കണം, അതിനെ ഓരോരുത്തരാക്കണം. ഇന്മം ചെയ്യും, നമ്മൾ വൈദ്യുമ്പോൾ നമ്മളെ സംരക്ഷിക്കും, ഒരു കാര്യം തെറ്റുമ്പോൾ അതങ്ങനെ ഇങ്ങനെയാണ് അത് ചെയ്യാൻ പാടില്ല ചെയ്യാൻ നമ്മളെ സംരക്ഷിക്കും. കാരണം രണ്ടും തമ്മിൽ വ്യത്യാസം വളരെ ഗൗരവത്തിൽ പറയേണ്ട വിഷയമാണ്. ഇതിൽ തന്നെ പറയുന്നുണ്ട് നിന്ദിനുമായ സമ്പത്തിനെ വെക്കുന്ന ആളുകളുടെ അവസ്ഥ. ഇന്ന് പറയും റഹ്മുള്ളാഹ് അദ്ദേഹത്തിന് മിത്രാണ് ജാനിച്ച ആണിയിൽ 40 ഉദാഹരണം പറഞ്ഞിട്ട് 40 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് സമ്പത്തിന് മേലെ ഇൽമിനുള്ള സ്ഥാനം എന്ന് പറഞ്ഞിട്ട്. നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട് സമ്പത്തിന് മേലെ ഇൽമിനുള്ള സ്ഥാനം 40 ചില്ലാന ഉപങ്ങളിലൂടെ അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പൊ ഇൽമ ഇല്ലാതെ സമ്പത്തി എന്നുള്ളത് അപകടം ചെയ്യുള്ളൂ. ഇൽമുണ്ടെങ്കിൽ സമ്പത്ത് കൊണ്ട് അത് കയറുക, ഇൽമുണ്ടെങ്കിൽ സമ്പത്ത് കൊണ്ട് മുമ്പിന് കയറുണ്ടാക്കാം, അത് എത്ര കൂടിയാലും അത് കയറുണ്ടാക്കാം. പക്ഷേ ഇൽമില്ലാതെ സമ്പത്തിന് യാതൊരു വിലയും ഇല്ല. അപ്പൊ അതുകൊണ്ട് പറയാണ് സമ്പത്ത് നിന്നെ വഞ്ചിക്കരുത്, നിന്നെ അസ്തത്തിലാക്കരുത്. എന്നിട്ട് പറയാണ് ഒരു ജാഹിലിന് ജനങ്ങളിൽ യാതൊരു നിരാശ്രയവുമില്ല. അഞ്ചറി വാക്കിൽ പിന്നാസി മഴന്ന് കാണാം, അഥവാ ഒരു വരിയില്ല. ഒരു ജാഹിലായെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്ത് എത്ര തന്നെ ഉണ്ടെങ്കിലും ജനങ്ങളിൽ അവനൊരു നിരാശ്രയത്വമില്ല, അവനൊരു സ്ഥാനമില്ല. ഒരിക്കലും യാഥാർത്ഥ്യമാണ്. നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ കയ്യിലോട് ചോദിച്ചാൽ മതി, ഒരു സമ്പത്തുള്ള ജാഹിലിനെയും ഒരു കഴിവുള്ള സാധുവിനെയും കണ്ടാൽ അവന് ആരോടാണ് വഫാറത്ത് തോന്നുക, ആരോടാണ് ബഹുമാനം തോന്നുക? ഇമാനുള്ള ആളുകൾ ഇനി മറ്റേ ആളുകളെ കാണിച്ച തന്നെ യഥാർത്ഥമാവും ഇല്ല. അത് സമ്പത്തുള്ള ജാഹിലാണെങ്കിൽ അവന്റെ മുമ്പിൽ കാണിക്കുന്നല്ലാതെ ഉള്ളിലുണ്ടാവില്ല. ആളുകൾ അവനെ നേട്ടം ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം മാത്രമായിരിക്കും. പക്ഷെ ഒരു ആരോഗ്യനോട് തോന്നുന്നത് അത് യഥാർത്ഥത്തിൽ കഴിവുകൊണ്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ഇൽമിന്റെ പകുതി അവിടെ പറയുന്നത് ഇനി അവന് ലഭിച്ചിട്ടുള്ളത് ഇറാഖിന്റെ അധികാരമാണെങ്കിലും. ഇവിടെ ഇറാഖ് പറയാനുള്ള കാരണം എന്താ, ഈ അബുസ്ലാമിൽ ഇൽമീന്റെ റഹ്മോദ് ജീവിച്ചിരുന്ന ഹിജ്റ അഞ്ഞൂറ് കാലഘട്ടത്തിൽ അബ്ബാസ് ഭരണകൂടം ഇസ്ലാമിക ഖിലാഫത്തിന്റെ തലസ്ഥാനമായി തന്ന് എടുത്തിരുന്നത് ബഗ്ദാദിനെയാണ്, ഇറാഖിന്റെ തലസ്ഥാനത്തിനാണ്. അതുകൊണ്ട് തന്നെ അമ്മാക്കൾക്ക് എന്ന് ചെയ്ത അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്നത്തെ ഭരണാധികാരി ബഗ്ദാദിനെ വലിയൊരു കേന്ദ്രമായിട്ട് എടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇറാഖിനെ പറയാനുള്ള കാര്യം. ഇറാഖിന്റെ മുൽക്ക്, ഇറാഖിന്റെ അധികാരം പറഞ്ഞാൽ അന്നത്തെ ഖിലാഫത്തിന്റെ മുഴുവൻ അധികാരമായിരുന്നു. അങ്ങനെ വലിയ അധികാരം ലഭിച്ചവനാണെങ്കിലും അവൻ ജാഹിലാണോ, ജനങ്ങളിൽ അവനൊരു വില ഉണ്ടാവാൻ പോകുന്നില്ല, ജനങ്ങളിൽ ഒരു നിരാശ്രയം ഉണ്ടാവാൻ പോകുന്നില്ല. അവന്റെ അവസ്ഥ ഒരു പൊളിഞ്ഞ ഗുരുവിനോട് തുല്യമായിട്ടുള്ള ഒരു ഉപകാരമില്ലാത്ത അവസ്ഥകളായിരിക്കും അവനുണ്ടാവുക. നാം ഗൗരവത്തിൽ ഈ കാര്യം ചിന്തിക്കണം. ജനങ്ങൾ കൊണ്ട് നമുക്കൊന്നും നേടാൻ പോകുന്നില്ല. എന്നിട്ട് നാം ഇതിൽ പോകുമ്പോൾ പറയാന് سينطق عنك علمك في ملأ ويكتب عنك يوما من كتبت سينطق عنك علمك في ملأ നിന്നെ കുറിച്ച് നിന്റെ അറിവ് പറയും, ഉയർന്ന ലോകത്ത് പറയും, നിന്നെ കുറിച്ച് ഒഴിയും, അഥവാ ഉയർന്ന ലോകത്ത്, ആകാശ ലോകത്ത്, മലക്കുകളുടെ ലോകത്ത് നിന്റെ അറിവ് കാരണത്താൽ നിന്റെ അറിവ് നിന്നെ പറ്റി പറയും. കാരണം ഉറപ്പാണ് അറിവുള്ള ഒരാൾക്ക് ലാജമായിട്ടുണ്ടാകുന്നത് ദയനീയമാന്റെ അടിസ്ഥാനമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ രണ്ട് കൂട്ടരെ അള്ളാഹു ഉയർത്തിയിരിക്കുന്നു സ്ഥാനത്തിലും ദർജയിലും. എൽവും ഈമാനും അമാലുകളും ഉണ്ടാകുമ്പോഴാണ് ഒരാൾ അത് യഥാർത്ഥ രൂപത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് ഒരാൾ അള്ളാഹു വലിയ മാറുന്നത്. അങ്ങനെ അങ്ങനെ ഏറ്റവും നല്ല സ്വാധിഹായ വ്യക്തിയാകുമ്പോൾ തീർച്ചയായും അള്ളാഹു ആ വ്യക്തിയെ കുറിച്ച് ആകാശ ലോകത്ത് പരാമർശിക്കും, മനസ്സുകൾ പരാമർശിക്കും, അള്ളാഹു ഇഷ്ടപ്പെടും, മനസ്സുകൾ ഇഷ്ടപ്പെടും. എല്ലാത്തിന്റെയും അടിസ്ഥാനം എൽമാണ്. അപ്പൊ എൽമ് നിന്റെ എൽമ് നിന്നെ പറ്റി ആകാശ ലോകത്ത് പറയുന്ന അവസ്ഥയുണ്ടാവും. അത് ഇമ്മുള്ളവർക്ക് കൊടുക്കുന്ന അള്ളാഹു കൊടുക്കുന്ന തലയാണ്, അതിലൂടെ ലഭിക്കുന്ന സ്ഥാനമാണ്, പറയുന്ന ഒരു അവസ്ഥയുണ്ടാകും. ويكتب عنك يوما ان كتبت ان كتبت ان وجدت ان كتبت ان وجدت هذا الروايه அதாவது وكتبت يعني مين ஏகப்படுத்தின علمின் அடிஸ்தானத்தில் நாள நின்னே குறித்து ஏகப்படுத்தப்படும் அதாவது علمனு പറഞ്ഞா علم நிலைநிற்கும் علم பாரம்பரியாய் பாரம்பரியங்களாயிட்டு பகர்த்தப்படும் ರೀತಿ എങ്ങനെയാണ് எழுதி வச்சிட்டாங்க பலமு கொண்டு எழுதி வச்சிட்டாங்க നമുക്കറിയാം അഞ്ഞൂറ് വർഷം മുമ്പ് ജീവിച്ച ഒരാളെ ഇന്ന് നമുക്ക് എങ്ങനെ എഴുതിയിട്ടുള്ളത് അതിനും എഴുതി വെച്ചതാണ്. അപ്പൊ അത് നീ ഇപ്പോൾ എഴുതി വെച്ചു കഴിഞ്ഞാൽ നിന്നെ കുറിച്ച് എഴുതപ്പെടുന്ന ഒരു കാലം വരും, അഥവാ നിന്റെ എഴുതി ഇവിടെ നിലനിന്ന് വരും. ഇനി മറ്റൊരു അർത്ഥം ഈ കറ്റമില്ല എന്നാണെങ്കിൽ നീ നിന്റെ ഇതുപോലെയുള്ള എഴുതി ആളുകളെ അറിയിക്കാതെ വെച്ചിട്ടാണെങ്കിലും നിന്നെ കുറിച്ച് ഒരിക്കൽ എഴുതപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അഥവാ എഴുതി കൊണ്ടുള്ള വായിക മറ്റുള്ളവർക്ക് നീ പിന്നെ നീ അറിയില്ല, നീ വലിയ ആഴമാണെന്ന് അറിയില്ല, പക്ഷേ പിൽക്കാലത്ത് അറിയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും പല ആളുകളെയും. ഇന്ന് നാം അറിയപ്പെടുന്ന പല വ്യക്തികളെയും അന്ന് ജീവിക്കുന്ന കാലത്ത് ആളുകൾക്കിടയിൽ അറിയപ്പെടാത്ത വലിയ പ്രശസ്തരൊന്നല്ലാത്ത ഉലമാക്കളാണ്. പല ഉലമാക്കളും അവരെ മരണ ശേഷം അവരെ മക്തവ് പരിശോധിച്ചിട്ട് ലഭിച്ച കിതാബുകൾ ഇതൊരുപാടുണ്ട്. അങ്ങനെ പിന്നെ നിലനിൽക്കുന്ന എഴുമുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും നീ എഴുതി നേടിയാൽ അതാത് ലോകത്തെ അഴിമിനെ പറ്റി പരാമർശിക്കും. അതുപോലെ തന്നെ ദുനിയാവിൽ നിന്നെ പറ്റി ഭാവിയിൽ എഴുതപ്പെടുന്നതാണ് എന്ന് പറയുക, നിന്നെ കുറിച്ച് എഴുതപ്പെടുന്നതാണ്. അടുത്ത ബൈക്കൂടെ ഇവിടെ അവസാനിപ്പിക്കാം. وَمَا يُغْنِيكَ تَشْهِيدُ الْمَبَانِي إِذَا بِالْجَهْلِ نَفْسَكَ وَقَدْ هَدَمْتَ وَمَا يُغْنِيكَ تَشْهِيدُ الْمَبَانِي നിനക്ക് എന്ത് ഉപകാരം ഉണ്ടാവാനാണ്, നിനക്ക് എന്ത് പിന്നെ നേട്ടമുണ്ടാക്കാനാണ്? തശ്ഹീദുൽ മബാനി വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്, ഉയർന്ന കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. إِذَا بِالْجَهْلِ نَفْسَكَ قَدْ هَدَمْتَ നിന്റെ നഫ്സിന്റെ ജഹലുകൊണ്ട്, നിന്റെ നഫ്സിനുണ്ടാവുന്ന ജഹലുകൊണ്ട് നീ അതിനെ തകർക്കുന്നു എന്നല്ലാതെ, അതായത് ഒരാളുടെ സമ്പത്തിന്റെയും അതുപോലെ നേട്ടത്തിന്റെയും എല്ലാം ഒരു അടയാളമായി പറയുന്ന കാര്യമാണ് ഉയർന്ന കെട്ടിടങ്ങൾ എന്നുള്ളത്, ഉയർന്ന കെട്ടിടങ്ങൾ കെട്ടിപ്പടുത്തു എന്നുള്ളത്. ഇന്ന് നമുക്കറിയാം ഒരാളുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്നാവുമ്പോൾ അയാളുടെ സമ്പത്തും ദുനിയാവിന്റെ സ്ഥാനവും അറിയിക്കുന്ന ഒരവസ്ഥ എല്ലാ കാലത്തും ഉണ്ട്. അപ്പൊ പറയാൻ റൊമാനുദീക്കത്തെ ശീതീ ഇതൊക്കെ പറയുന്നത് എന്താ വെച്ചുകഴിഞ്ഞാല്, ഒരു കാലിമ കഴിയുമ്പോ അവന്റെ എഴുമ നേടി വളർന്നു വരുമ്പോ ദുനിയാവ് കാണുമ്പോ അവനെ ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. കാലിമില്ലാത്ത ഭൂമിയിലാവട്ടെ, അവൾക്കൊന്ന് ആലോചിച്ച് നോക്കി, അവൾ കൊറേ വലിയ വീടുകളുള്ള ഒരു സ്ഥലത്തുകൂടെ അപ്പൊ ദിവസം പോകാൻ വിചാരിക്കാം. ദിവസം തന്നെ ആ വീടുകളൊക്കെ നല്ല നോക്കിയിട്ടാണ് പോകുന്നത്, നമ്മുടെ ഉള്ളിൽ എന്താണെങ്കിലും ഉണ്ടാവും ഇതുപോലെ ഒന്നുണ്ടായിരുന്നെങ്കിൽ ഇതുണ്ടാക്കാൻ എന്താ ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് ഇതിന്റെ ഞാൻ വരുമ്പോൾ പോലെയുള്ളവർ പറഞ്ഞത് ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ നോക്കരുത്. ദൃഷ്ടിതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷനോട് സ്ത്രീയെ നോക്കരുത് എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം. ദുനിയാവിന്റെ അലങ്കാരങ്ങൾ, അത് വസ്ത്രമാവട്ടെ, കെട്ടിടമാവട്ടെ, വാഹനമാവട്ടെ, അതുപോലെ ഉപ്പാദങ്ങളുടെ ആഘോഷങ്ങളാവട്ടെ, അവർ ആസ്വദിക്കുന്ന ജീവിതങ്ങളാവട്ടെ, അതിലേക്ക് നോക്കരുത്. അത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ കൽവിൽ അസ്വസ്ഥത ഉണ്ടാകും, നമ്മുടെ കൽവിൽ അതുപോലെ ഉണ്ടാകുന്നെങ്കിൽ അത് പൊതി വരും. ഇന്ന കാലത്ത് വളരെ ആളുകൾ അശ്രദ്ധമായി കൊണ്ടിരുന്ന അപകടമാണ്. ഇന്ന് കാലത്ത് യൂട്യൂബിലും മറ്റുമെല്ലാം കുപ്പാടുകളുടെ ജീവിതം ആസ്വദിക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ സമ്പത്ത്, അവരുടെ വാഹനങ്ങൾ, അവരുടെ കച്ചവടങ്ങൾ, അവരുടെ വീട്, ഇതെല്ലാം മുസ്ലിമീങ്ങളും മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരെല്ലാം അവരെ വീട്ടിൽ നോക്കിയാണ് ഇവർ വിചാരിക്കുന്നത്. ഇത് ഹറാമല്ലല്ലോ, വീടല്ലാണ്, കാറല്ലാണത്, ഹറാമെന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ, അവർക്ക് വേറെ വിഷയമൊന്നുമില്ലല്ലോ. ഇത് നമ്മുടെ കൽവിലുണ്ടാക്കുന്ന രോഗം ചെറുതൊന്നുമല്ല, ഹെക്കു തുന്നിയാണല്ലോ രോഗം കയറി കഴിഞ്ഞാണല്ലോ പിന്നെ എന്ത് ഹറാം ചെയ്യാനുള്ള പ്രേരണ നമുക്ക് ഉണ്ടാവുക. എല്ലാത്തിന്റെ അടിസ്ഥാനം ഹെക്കു തുന്നിയാണ്. ദ്വാരം കയറി കഴിഞ്ഞാൽ പിന്നീട് അവന്റെ ഉള്ളിൽ ആഗ്രഹം ജനിച്ചു കഴിഞ്ഞാൽ അവർ ദൂരങ്ങൾ നോക്കും, പിന്നെ അതിനുള്ള വഴി നോക്കും. അത് ഹറാമ അലാലോ തിരിപോല അങ്ങനെ നോക്കുന്ന വിചാരി എത്തിക്കാൻ ഒരുപാട് സാധ്യതയുള്ള മേഖലയാണ്. നമ്മുടെ കുഞ്ചാമികൾ പറഞ്ഞത് കുപ്പാറുകളുടെ അലങ്കാരങ്ങളിലേക്ക്, അതുപോലെ തന്നെ ദുനിയാവിന്റെ അലങ്കാരങ്ങളിലേക്ക് നോക്കിയിരുന്ന് ദൃഷ്ടി താഴ്ത്തണം, ആ ദൃഷ്ടി ഒഴിവാക്കണം. നമുക്ക് കാണാൻ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അത് ദുനിയാവിന്റെ വിഷയത്തിൽ അടിസ്ഥാനം തന്നെ ഗുറുവില്ലാമെന്ന് അസ്വരം കിട്ടും, ഒരാൾക്ക് ഗുരുവില്ലാമെന്ന് തോന്നുന്നു. ഇന്നത്തെ താഴെകളിലേക്ക് നോക്ക്, മേലകളിലേക്കല്ല. അതാണ് അമ്മാരി നിയമങ്ങൾ മനസ്സിലാക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അപ്പോഴും അമ്മാരി നിയമങ്ങൾ വരെ അറിയാം. പക്ഷേ ദുനിയാവിനോട് സുബാണ് വന്നിരിക്കുക. ഇവിടെ പറയാൻ വമാനുപനീക്കത്തെ ചെയ്യുന്നു അമാരി യാത്രാളികൾ എഴുതി. നീ കാണുന്ന ഈ കെട്ടിടവും നീ കാണുന്ന വിലപിടിച്ച ബൈക്കുകളും കാറുകളും ഇതെല്ലാം നീ നോക്കിയിട്ട് നീ നിന്നോട് ചോദിക്കുന്നു എന്ത് ഉപകാരമാണ് അവിടെ ഉണ്ടാവുന്നത്. ഇതാ നീ ജയിലിനം എനിക്ക് ജഹലാണെങ്കിൽ, നിനക്ക് ജഹലാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ കെട്ടിടം നിർമ്മിക്കുകയല്ല, അതിനെ തകർക്കുകയാണ് ചെയ്യുന്നത്. നാളെ പരലോകത്തേക്കുള്ള സ്വർഗത്തിലെ ഭവനത്തിൽ ഏറ്റവും വലിയ നഷ്ടം വരുത്തുന്ന അതില്ലാതെയാക്കുന്ന അവസ്ഥയാണ് നീ ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം എഴുതി കൊടുക്കേണ്ട പ്രാധാന്യം മറ്റെന്തിനേക്കാളും, നമ്മുടെ ഭക്ഷണത്തിനേക്കാളും വെള്ളത്തിനേക്കാളും എല്ലാം എന്തിലേക്ക് നാം പ്രാധാന്യക്കാരാണ്? റൂഹിന്റെ ഭക്ഷണം വെള്ളം എന്ന നിലയ്ക്ക്, റൂഹിന്റെ ഭക്ഷണം എന്നുള്ള നിലയ്ക്ക്. അതുകൊണ്ട് നാം ഗൗരവത്തിൽ ചിന്തിക്കുക, അഴിവിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക, അത് അമലാക്കുക, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, എക്സാമിലേക്ക് എത്തുക, അതുപോലെ തന്നെ അഴിവ് നേടാൻ പരിശ്രമിക്കുക. അതുപോലെ ഓരോ കാര്യങ്ങളും നാം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഇൻഷാ ബാക്കിയുള്ള വൈദ്യകൾ ഇതുപോലെയുള്ള ജീവിതങ്ങളിൽ നമുക്ക് വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ കൂടുതൽ അടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലി വലകും വസ്തഗ്ഫിറു ഇന്നഹു വൽഗഫൂറു റഹീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുക വതൂബു ഇലൈഹി വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.